ഇന്നലെ നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിലേക്ക് കടക്കുവാനാണ് ഞാൻ
ആഗ്രഹിക്കുന്നത്.
പുറപ്പാട് പുസ്തകം 14 അധ്യായം 20 വാക്യം മുതൽ 25 വാക്യം വരെ ഞങ്ങൾ ഇവിടെ വായിക്കും.
Exodus chapter 14 verses 20 through 25 we will read.
20 വാക്യം മുതൽ രാത്രി മുഴുവൻ മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രയേലിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അറബയുടെ മധ്യയെ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു.
And it came between the camp of the Egyptians and the camp of Israel, and it was a cloud and darkness to them, but it gave light by night to these, so that one came not near the other all night.
മോശ കടലിന്മേൽ കൈ നീട്ടി യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി, അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരി.
And Moses stretched out his hand over the sea, and the Lord caused the sea to go back by a strong east wind all that night, and made the sea dry land, and the waters were divided.
ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി, അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു.
And the children of Israel went into the midst of the sea upon the dry ground, and the waters were a wall unto them on their right hand and on their left.
മിസ്രയീമ്യർ പിന്തുടർന്നു, ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു.
And the Egyptians pursued and went in after them to the midst of the sea, even Pharaoh's horses, his chariots, and his horsemen.
പ്രഭാതനാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി, മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി.
And it came to pass that in the morning watch the Lord looked unto the host of the Egyptians through the pillar of fire and of the cloud, and troubled the host of the Egyptians.
അവരുടെ രഥയാത്രകളെ തേറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു.
And the Lord took off their chariot wheels, and they drave them heavily, so that the Egyptians said, let us flee from the face of Israel, for the Lord fighteth for them against the Egyptians.
രാത്രി മുഴുവൻ,
all night long,
രാത്രി മുഴുവൻ,
all night,
അതാണ് ഇന്നത്തെ എന്റെ പ്രധാന വിഷയം.
Tonight that is my main message.
രാത്രി മുഴുവൻ,
all night long,
എന്നിട്ട് പ്രഭാതയാമം.
And then in the morning,
രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത്, പ്രഭാതയാമത്തിൽ എന്താണ് സംഭവിക്കുന്നത്.
What happens at night and what happens at the dawn of the morning.
രാത്രി മുഴുവനും എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കും.
When we talk about all of the night, many things take place.
എന്നാൽ പ്രഭാതയാമം എന്നാണ് പറയുന്നത് ചില നിമിഷങ്ങൾ കൊണ്ട് രാത്രി മുഴുവനും സംഭവിച്ചത് അപ്രത്യക്ഷമാകും.
But the morning watch is a very short time period as opposed to night being long.
ഇന്ന് രാത്രിയിലും ഇതേ അനുഭവത്തിലുള്ളതായ വ്യക്തികളുടെ ഉണ്ടായി.
Even tonight I believe there are people here with such an experience.
രാത്രിയുടെ അനുഭവത്തിലായിരിക്കുന്നതായ ജനം.
People that have the experience of night.
എന്നാൽ പ്രഭാതയാമം അതിന്റെ പിന്നാലെ വരുവാൻ ഇടയാകും.
But also it is possible that the morning watch might follow the night.
രാത്രിയുടെ അനുഭവത്തോടു കൂടി ഇവിടെ വന്നവരുണ്ടെങ്കിൽ പ്രഭാതയാമത്തിന്റെ അനുഭവമായി ഇന്ന് രാത്രി കടന്നു പോകുവാനായാൽ.
If there are those here tonight that have come with the experience of a night, you can leave here tonight with the experience of the morning.
ഈ സംഭവം നമുക്ക് നല്ലതുപോലെ അറിയാം.
We know this incident very well.
ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു.
The children of Israel started out from the land of Egypt.
ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ചു.
And God's power was shown upon them.
ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു.
And God worked for them.
കുഞ്ഞാട് അറുക്കപ്പെട്ടു.
A lamb was slain.
അതിന്റെ രക്തത്തിന്റെ ഫലമായിട്ട് വിടുതൽ അവിടെ ഉണ്ടായി.
And as a result of that blood there was deliverance.
അവർ സന്തോഷത്തോടെ കൂടെ നടന്നു വരികയാണ്.
And they were coming with great joy.
അങ്ങനെ ജംഗടുള്ള തീരത്ത് വന്നപ്പോൾ,
when they came to the brink of the Red Sea,
സന്ധ്യയായി.
It was even.
രാത്രി തുടങ്ങി.
The night had started.
ആ രാത്രി ഒരു വല്ലാത്ത രാത്രിയായിരുന്നു.
And that night was a terrible night.
അവർ വല്ലാത്ത അവസ്ഥയിലായി തീർന്നു.
They were in a terrible state of mind.
അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്ന് നമുക്ക് നോക്കാം.
Let us see what happened that night.
നല്ലവിടെ ഒരു കാര്യം ആദ്യമായി കാണുവാൻ കഴിയുന്നത്.
But we see one thing here right away.
20 വാക്യത്തിൽ,
verse 20,
മിസ്രയീമ്യ സൈന്യവും ഇസ്രായേലിയ സൈന്യവും എന്ന് എഴുതിയിരിക്കുന്നു.
There is here a reference made to the host of Egypt and the host of Israel.
മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും.
The host, the army of Israel and the host of Egypt.
മിസ്രയീമ്യരുടെ സൈന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലേ?
We know what it means by the host of the Egyptians.
അവർക്ക് പടയാളികളുണ്ട്, അതെ രഥങ്ങളുണ്ട്, കുതിരകളുണ്ട്, ആയുധങ്ങളുണ്ട്.
We know that the Egyptian army would have horses, chariots, and horsemen.
ഇവയെല്ലാം ഉള്ളപ്പോൾ അവരൊരു സൈന്യമാണ്.
And when you have all of these components, yes, they are an army.
പക്ഷേ ഇസ്രായേൽ ജനത്തിൽ ആരുണ്ട്?
But then, what does Israel have?
അവർക്ക് ഒരൊറ്റ പടയാളി പോലും ഇല്ല.
They don't have a single soldier.
ഒരൊറ്റ രഥമോ ഒരൊറ്റ കുതിരയോ ഇല്ല.
They don't have a single chariot nor a horse.
അവർക്ക് സേനാനായകന്മാരൊന്നുമില്ല.
They do not have any leaders of their army.
ലോകപ്രകാരം ഒരൊറ്റ ആയുധം അവരുടെ കൈവശമില്ല.
They have no weapon of the nature of this world.
അവരെ എങ്ങനെ സൈന്യം എന്ന് വിളിക്കാം?
How can you refer to them as a host?
പക്ഷേ ദൈവം അവരെ സൈന്യം എന്നാണ് വിളിച്ചിരിക്കുന്നത്.
But God addresses them as an army, as a host.
അപ്പോൾ ലോകത്തിന്റെ സൈന്യവുമുണ്ട്, ദൈവത്തിന്റെ സൈന്യവുമുണ്ട്.
So then we see an army of the world and an army of God.
ആയുധമുള്ളവരെ, പടയാളികളുള്ളവരെ, രഥങ്ങളുള്ളവരെ, കുതിരകളുള്ളവരെ ലോകത്തിന്റെ സൈന്യമാണ്.
The ones that have the horses and the chariots and the horsemen are army of the world.
എന്നാൽ ഒന്നുമില്ലാത്ത ഒരു കൂട്ടത്തെ സ്വർഗം നോക്കിക്കൊണ്ട് പറയുന്നു അവർ എന്റെ സൈന്യമാണ്.
But then God looks upon an army that does not have any of these components and says that is my army.
ദൈവത്തിന്റെ സൈന്യമാകുവാൻ അതേ പട്ടാളത്തിൽ ചേരണമെന്നില്ല.
You don't have to join an army to be a host of the Lord.
ദൈവത്തിന്റെ സൈന്യത്തിലാകുവാൻ ആയുധം ഉപയോഗിക്കണമെന്നില്ല.
To be in the host of the Lord, you don't have to use weapons.
ദൈവത്തിന്റെ സൈന്യത്തിലാകുവാൻ ലോകത്തോടുള്ള എന്തെങ്കിലും നേടണമെന്നില്ല.
You don't have to attain anything in this world to be a part of the army of the Lord.
എന്നാൽ ദൈവത്തിന്റെ സൈന്യത്തിലാകുവാൻ ചില കാര്യങ്ങൾ ആവശ്യമാണ്.
But it is important that you have a few things to be a part of the army of God.
എങ്ങനെയാണ് ഇവരെ ദൈവത്തിന്റെ സൈന്യമായത്?
How did these people become the host, the army of God?
പലപ്പോഴും ദൈവജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന അനുഭവം ഇവിടെയുണ്ട്.
Many times people are confused with this issue.
ലോകത്തിൽ ഏതൊക്കെ ഉണ്ടായിരുന്നാൽ ദൈവത്തിന് വേണ്ടി ചിലത് നേടാമെന്നാണ് ചിലരുടെ വിചാരം.
Some people think if you have many possessions in the world, you might be able to get something for God.
നിങ്ങൾ അവിടെ തെറ്റിപ്പോയിരിക്കുകയാണ്.
You have erred in that thought.
ലോകത്തിലത് മുഴുവൻ ലോകത്തിന് വേണ്ടിയുള്ളതാണ്.
Whatever is in this world is for the world.
എന്നാൽ ദൈവത്തിന്റെ സൈന്യം എങ്ങനെയുള്ളതാകുന്നു?
But then how is the army of the Lord?
ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ സൈന്യത്തിലേക്ക് അവൻ ചിലരെ ചേർക്കാൻ പോവുകയാണ്.
Tonight God is going to join a few of you to his army.
സൈന്യം എങ്ങനെയാണ്?
How is his army?
നിങ്ങളുടെ കയ്യിലെന്തോ ഉണ്ട് എന്നുള്ളതല്ല, കൂടെ ആരുണ്ട് എന്നുള്ളതാണ്.
It does not matter what you have in your hands, but who is with you?
ഇന്ന് രാവിലെ നിങ്ങളുടെ കയ്യിലൊന്നുമില്ലായിരിക്കാം.
Tonight you might not have anything in your hands.
അന്ന് ഈ ജനത്തിന്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല.
At that day the children of Israel did not have any weapons.
വർഷങ്ങളായി അടിമവേല ചെയ്ത ജനവക്രികൾ.
These were people that were in bondage and slaves for many years.
അടികളേറ്റവരും അർത്ഥം പട്ടിണി കിടന്നവരുമായ ചില ആളുകൾ.
People that were beaten up and were even hungry for many years.
വേണ്ട ആരോഗ്യം പോലും ഇല്ലാതിരുന്നു.
People that did not even have good health.
നല്ല ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു.
There were not even young people amongst them.
എന്താണ് തെളിവ് എന്ന് ചോദിച്ചേക്കാം.
And you might ask me how.
മോശ ജനിച്ച കാലത്തുണ്ടായിരുന്ന അന്ന് ജനിച്ച ആൺകുട്ടികളെല്ലാം കൊല്ലപ്പെട്ടു.
Remember that all the young men at the time of Moses were killed.
Are Moses maatrame adu rakshapettullo.
Moses was the only boy that was saved.
Adavana Moseyude prayamulladaya cherpakkarathu avade illa.
So then there will not be any young men in that army.
Kore prayamullavarundu, vaidangalundu, kore streegalundu.
Only some older men, some women and some children.
Evarano sainyam.
Do you call this an army?
Enna swargam nokkittu parayuvayanu avar sainyamaa.
But God looks upon that folks and say that it's an army.
Avada kai ഒന്നുമില്ല, പക്ഷേ സൈന്യങ്ങളുടെ യഹോവ അവരോട് കൂടെ
ഉണ്ടായിരുന്നു.
എന്നാൽ എങ്ങനെയാണ് ഇവർ സൈന്യമായത്?
Then how did these people become an army?
ഒരു നിമിഷം അത് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് വരട്ടെ.
Let us think about that.
ദൈവം ഫറവോന്റെ അടുക്കലേക്ക് മോശയെ അയച്ചു.
God sent Moses unto Pharaoh.
മോശ ഇപ്പോൾ ഫറവോനോട് പറഞ്ഞത് എന്താണ്?
What did Moses tell Pharaoh?
എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക.
God said, I want you to leave my people that they might come serve me.
എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക.
Let go of my people that they may come and worship me.
ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവജനത്തിന്റെ ആരാധനയാണ്.
What God desires and expects is the worship of his people.
അവരുടെ കൂടിവരവല്ല, അവരുടെ ചടങ്ങുകളല്ല, ചട്ടങ്ങളല്ല, ആരാധനയാണ്.
He does not expect a gathering or a ritual or a community, but rather the servitude and worship.
എന്നാൽ ആരാധനയ്ക്ക്
വേണ്ടി ജനത്തെ വിടാത്ത ഒരു ശക്തിയുണ്ട്.
But then there is a power that will not leave people for worship.
Hallelujah.
Hallelujah.
ആ ശക്തി ആവരിക്കുമ്പോൾ അത് ശക്തിപ്പെടുമ്പോൾ സ്വർഗ്ഗം ഇടപെടുവാൻ തുടങ്ങും.
And when that dark power starts working against God, God will start to deal.
ദൈവം ഒരു കാര്യം ചെയ്യുന്നു, ആരാധനയ്ക്ക് വേണ്ടി ജനത്തെ വിടുവിക്കുന്നു.
God will do one thing, he will deliver people to go worship.
നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല, ദൈവത്തെ എങ്ങനെ ആരാധിക്കുന്നു എന്നുള്ളതാണ്.
It doesn't matter where you are, but what matters is how do you worship God.
നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, ദൈവത്തെ ആരാധിക്കുന്നു എങ്ങനെ എന്നുള്ളതാണ്.
It doesn't matter how you pray, but how you serve the Lord.
നിങ്ങൾ എങ്ങനെ ചടങ്ങ് അനുഷ്ഠിക്കുന്നു എന്നുള്ളതല്ല, ദൈവത്തെ ആരാധിക്കുന്നുവോ എന്നുള്ളതാണ്.
It doesn't matter as to what rituals you adhere to, but rather how you serve the Lord.
ദൈവത്തിന് ആരാധനയാണ് വേണ്ടത്.
What God wants is worship.
Hallelujah.
Hallelujah.
Even
tonight, God is here for your worship.
ദൈവത്തിന് മനുഷ്യരെ കാണേണ്ട ആവശ്യമില്ല.
God has no need to see people.
നിങ്ങളെക്കാൾ കഴിവുള്ളവരും വലിയവരും സൗന്ദര്യമുള്ളവരും ഉണ്ട്.
Because there are people that are mightier and prettier and greater than us.
എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലെ സൗന്ദര്യം എന്ന് പറയുന്നത് ആരാധനയുടെ
മാതൃകയാണ്. But the only thing that is of beauty in the presence of our God is worship.
ദൈവം പ്രതീക്ഷിക്കുന്നത് ആരാധനയാണ്.
God expects worship.
അതിനെതിരായി അടിമകളാക്കി വെക്കുന്ന ദുഷ്ടശക്തിയുണ്ട്.
But there are powers that will hold you in bondage.
ദൈവം പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക.
God said, let my people go that they might serve me.
എന്നെ ആരാധിക്കുക.
To worship me.
ഇതിന്റെ അഞ്ചാം അധ്യായം മുതൽ വായിച്ചു വന്നാൽ ഇപ്പോൾ ഞാൻ അതെല്ലാം എടുത്തു പറയുന്നില്ല.
When you read from chapter 5 and come towards this scripture,
എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന ഏഴ് പ്രാവശ്യം ദൈവം പറഞ്ഞു.
God said 7 times, let my people go that they may come and serve me.
എന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്, പക്ഷേ ഇപ്പോഴെല്ലാം അതെല്ലാം എടുത്ത് വായിക്കാനായി സമയമില്ല.
I have denoted those, yes, there are 7 times.
ഒന്നും രണ്ടും പ്രാവശ്യം പറഞ്ഞിട്ട് ദൈവം വിടുകയില്ല ആരാധനയുടെ വിഷയത്തിൽ.
As far as worship is concerned, God does not ignore it after saying just once or twice.
ഒരിക്കൽ പറഞ്ഞു ആരാധിക്കണമെന്ന് പറഞ്ഞ് ആരാധിച്ചില്ലെങ്കിൽ എന്നാൽ നിന്റെ വാഴത്തിൽ നിന്ന് പോ എന്ന് പറയുന്നവനല്ല ദൈവം.
God is not one that would say once to worship and if you don't say you go your way.
ഏഴ് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുടെ സംഖ്യയാണ്, നിങ്ങൾക്കറിയാം.
You know that 7 is the number of perfection and God said it 7 times.
പൂർണ്ണമായി ഏഴ് പ്രാവശ്യം ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്.
God said it 7 times in perfection.
ആ പറച്ചിൽ ദൈവം നിർത്തിയത് എപ്പോഴാണെന്ന് അറിയാമോ?
And do you know when God stopped saying it?
ജനം വിടുവിക്കപ്പെട്ടപ്പോൾ.
When the people were delivered.
And
until then he kept on saying that.
ദൈവം ഇന്ന് ലോകത്തിൽ എവിടെയും അത് പറഞ്ഞുകൊണ്ടാണിരിക്കുന്നത്.
And even today he continues to say it.
നിങ്ങളോട് ദൈവം പറയുന്നു, ഇനിയും പറയും.
And today also he is saying and will continue to say.
എന്തുകൊണ്ട്? നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങുന്നത് വരെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും.
But he will keep on saying it till you start worshiping him.
ഫറവോൻ വിടുന്നത് വരെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു.
He kept saying till Pharaoh delivered the people.
ഞാൻ ഫറവോൻ എന്താ പറഞ്ഞത്?
But what did Pharaoh say?
ഞാൻ വിടുകയില്ല.
I won't leave them.
ഞാൻ വിടുകയില്ല.
I won't let them go.
അവൻ അതേ പറയുള്ളൂ എന്ന് നമുക്കറിയാം.
And we know that's all he would say.
എന്നാൽ അവൻ വിടുക തന്നെ ചെയ്തു.
But later on he did let them go.
എന്തുകൊണ്ടാണ് അവൻ വിടാനിടയായത്?
Why did he let them go?
ആരാണ് വിട്ടുവീഴ്ച ചെയ്തത്?
Who is the one that compromised?
ദയവായി ശ്രദ്ധിക്കുക.
Listen carefully.
ദൈവം വിട്ടുവീഴ്ച ചെയ്യുന്നത് ദൈവജനമല്ല, ലോകം.
Amen. The one that backed off was not the people of God, but the outer source, the power.
വിട്ടുവീഴ്ച ചെയ്യുന്നത് ദൈവമക്കളല്ല, സാത്താനാണ്.
It is Satan that backs off, not the people of God.
എന്നാൽ ഉറച്ചു നിൽക്കുന്നതായി ദൈവമക്കൾക്ക് വേണ്ടിയാണ് സ്വർഗം പ്രവർത്തിക്കുന്നത്.
But then God in the heaven works for the children of God that stand strong.
ഫറവൻ പറഞ്ഞു വിടുകയില്ല.
Pharaoh said, I will not let them go.
അതുകൊണ്ട് ഇവരുടെ പ്രാർത്ഥന അവസാനിച്ചില്ല.
But then their prayer did not cease.
അവരെ പറഞ്ഞു ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും.
But then they said that God will work for us.
ദൈവത്തെ വിശ്വസിച്ച് അവർ ഉറച്ചു നിന്നു.
And they trusted in the Lord and stood strong. And Pharaoh was stood standing strong.
ഫറവോൻ ഉറച്ചു നിന്നാൽ അതിനെ നിൽക്കില്ല, ദൈവജനം ഉറച്ചു നിന്നാൽ എന്തും ഉറച്ചു നിന്നു.
But Pharaoh stood strong, but not for long. But the child of God can stand forever.
അല്ലേ വിചാരം തിരിച്ചാണ് ദൈവമക്കളെ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്.
Many people think that it is the children of God that backs off.
എന്നാൽ ദൈവമക്കളല്ല വിട്ടുവീഴ്ച ചെയ്യുന്നത്.
But it is not the children of God that compromise.
വിട്ടുവീഴ്ച ചെയ്യുന്നതായ ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടായെന്ന് വരികിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരല്ല.
If there is anybody here tonight that is always backing off from God, the Spirit says you are not a child of His.
പ്രത്യേകിച്ച് ആരാധനയുടെ വിഷയത്തിൽ ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നെങ്കിൽ അവർ ദൈവത്തിന് കൊള്ളാവുന്നവരല്ല.
Especially when it comes to the topic of worshiping and serving him, do not back off. After a while, Pharaoh started backing off. There were two sides of his act of being backing off. One in chapter 8.
അതിന്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ
ഫറവോൻ
പറയുകയാണ്, നിങ്ങൾ ഭയങ്കരമാർ, ഇങ്ങനെ അവിടെയില്ലേ, എന്നാൽ നിങ്ങൾ ഒട്ടും വിട്ടുവീഴ്ച ചെയ്തില്ല, ഞാൻ സ്വല്പം വിട്ടുവീഴ്ച ചെയ്തേക്കാം.
ഫറവോ സെയ്സ് ദം ടു told them, you are a great people, you do not back off, but I'll tell you what, I will compromise a little.
പിന്നെ ഒരു കാര്യം പറയാം, എവിടെ ആരാധിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, നിങ്ങൾ ആരാധിച്ചു.
But then Pharaoh said, I'll tell you one thing though, let me suggest where you worship.
നിങ്ങൾ ആരാധിക്കണമെന്നല്ലേ ഉള്ളൂ.
All you want is worship, isn't it?
ഞാൻ അനുവദിച്ചേക്കാം.
I'll let you do it.
പക്ഷേ എവിടെ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം.
But I will tell you where you worship.
25-ാം വാക്യത്തിൽ
in verse 25
പറയാണ്, നിങ്ങൾ ഈ ദേശത്ത് വെച്ച് തന്നെ ആരാധിച്ചു.
He told the people, why don't you just worship in this land?
അപ്പോൾ അവരെന്താ പറയുന്നത്?
What did they respond?
കുറച്ചുകൂടെ കഴിഞ്ഞ് 28-ാം വാക്യത്തിൽ വേറൊന്നുണ്ട്.
In verse 28
ആ രണ്ടും കൂടെ എടുത്ത് ഞാൻ പറയാം. 28-ാം വാക്യത്തിൽ പറയുന്നത്, ഈ ദേശത്ത് ഒക്കത്തില്ലെങ്കിൽ പോയിക്കോ, അതിദൂരത്ത് മാത്രം പോകരുത്, ഇവിടെ കയ്യാല പുറത്തിരുന്നോ.
And then he said, well, if you can't worship in this land, don't go too far, but stick around, close by.
ഒരു രണ്ട് സജഷൻ ഉണ്ട്, നിങ്ങൾ ഏതെങ്കിലും എടുത്തു.
Pharaoh said, I have two suggestions. Take one of them.
ഇതി കൂടുതൽ വിട്ടുവീഴ്ച ഞാൻ ചെയ്യണോ?
I mean, do I have to do a lot more than this?
അപ്പോൾ ദൈവജനം എന്താ ചെയ്തത്? അയ്യോ, ഫറവോൻ ഇത്രയും വിട്ടുവീഴ്ച ചെയ്തപ്പോൾ നമ്മളും കുറച്ച് വിട്ടുവീഴ്ച ചെയ്തേക്കാം.
What did the children of God do? Say, oh, well, Pharaoh backed up so much, let us join him.
അത് ലോകത്തിലെ ഇടപാടാണ്, ദൈവത്തിന്റെ ഇടപാടല്ല.
That is the compromise of the world, but not according to God.
അവൻ പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളോട് അങ്ങോട്ട് ചെയ്യേണ്ടവരല്ല.
We are not to come closer when somebody backs off.
അത് ലോകത്തിന്റെ പരിപാടിയാണ്.
That is the world's way of doing.
ഞാൻ പറയുകയാണ്, എവിടെ ആരാധിക്കണമെന്ന് ഞാൻ പറയാം.
Pharaoh says, I will tell you where you worship.
എന്റെ ദേശത്ത് വെച്ച് തന്നെ ആരാധിച്ചു.
Worship in my land, said Pharaoh.
അവര് പറഞ്ഞു, നടക്കയില്ല, ഇവിടെ വെച്ച് ഞങ്ങൾ ആരാധിച്ചാൽ നിങ്ങളുടെ ആളുകൾ ഞങ്ങളെ കല്ലെറിയുമെന്ന്.
They said, no, we can't worship in your land, your people will stone us.
നിങ്ങൾക്കറിയാമോ, എല്ലായിടവും ഇരുന്ന് ദൈവത്തെ ആരാധിക്കാൻ ഒക്കുകയില്ല.
You know that you cannot sit everywhere and worship God. Amen.
എല്ലായിടവും ഇരുന്ന് ദൈവത്തെ ആരാധിക്കാൻ ഒക്കുകയില്ല.
Every place is not valid for worshiping God.
ഭയങ്കര ആരാധിച്ചാൽ കല്ലേറുള്ളു.
Because if you worship in those places, you would be stoned.
ഇന്നെ കല്ലുകൊണ്ട് അറിയത്തില്ല, കണ്ണുകൊണ്ട് അറിയും.
Today they won't stone you with stones, but rather with their eyes.
ഞാൻ നിങ്ങളെ പറഞ്ഞുതരാം.
I'll tell you an example.
നിങ്ങൾ എവിടെയെങ്കിലും പോയെങ്കിൽ ഒരു സ്തോത്രം പറ.
Go somewhere and say a word of praise.
ഇനി ഇവിടെ ഇരുന്ന സ്തോത്രം പറയാം.
Today you can praise here.
ആരും നിങ്ങളെ നോക്കത്തില്ല.
Nobody would look at you strangely.
വേറെ ചിലർക്കിന്ന് സ്തോത്രം പറഞ്ഞാൽ എല്ലാം കൂടെ നോക്കും, ആരടാ ഇതിനകത്ത് സ്തോത്രം പറയാൻ.
But try going somewhere else and say a word of praise. People will stare at
you. ഒന്നേ പറയത്തുള്ളൂ, പിന്നെ ഒന്നും ഇവിടെ പറയാം.
You would say one stotram and not another.
മനസ്സിലാകുമോ? ഈ ഏറെ കൊണ്ട് കിടക്കുന്ന പലരുണ്ട്.
And there are many people that are in this jam.
അവരെ ഒന്നും പറ്റുകയില്ല.
They can't do any more.
ഹല്ലേലൂയ പറയാനുള്ളൂ.
They can't say a hallelujah.
അവരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാം.
You know I am speaking the truth.
അതുകൊണ്ട് എല്ലാവരും ഇരുന്ന് ആരാധിക്കാൻ നോക്കുകയില്ല.
You can't worship everyone.
എന്നിട്ട് ഫറവോൻ പറയുന്ന, എന്നെ സ്വല്പം കൂടെ വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങളെ അതിദൂരത്ത് പോകരുത്.
Then Pharaoh says, well, let me back off just a little more. Don't go too far away.
നിങ്ങൾ അടുത്തെങ്ങാനും ഒക്കെ നിന്നേക്കണം, കാരണം എനിക്ക് ഇഷ്ടമുള്ളപ്പോ നിങ്ങൾ പിടിച്ചോണ്ട് പോരാ.
Why don't you hang around just close so I can come and get you when I want you?
അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഓടി ഇങ്ങോട്ട് വരികയും ചെയ്യാം.
Not only that, when you have a need of something, you can always come to us.
ആരാണ് സ്ഥലം നിശ്ചയിക്കുന്നത്?
Who decides where you worship?
ഫറവോനാണോ നിശ്ചയിക്കുന്നത്? ദൈവമാണോ നിശ്ചയിക്കുന്നത്?
Is it Pharaoh or is it God?
ഫറവോൻ ഇത് പറയാൻ അധികാരമില്ല.
Pharaoh does not have the authority to say.
ആരാധനാ പുരുഷൻ ദൈവമാണ്.
God is the one that is to be worshiped.
പറഞ്ഞു എവിടെ ആരാധിക്കണം.
He told them where they ought to worship.
അവനെന്താ പറഞ്ഞത്? മൂന്ന് ദിവസത്തെ വഴി പോയി മരുഭൂമിയിൽ ആരാധിക്കണം.
He told them that they ought to travel 3 days and worship in the wilderness.
അവിടെയല്ല പ്രയാസമുള്ള, മരുഭൂമിയിലാണോ ആരാധിക്കുന്നത്?
And then you say, well, do we have to worship in the wilderness?
നല്ല എയർ കണ്ടീഷൻ ഉള്ളതായ ഹോൾ ഇവിടെയുള്ളപ്പോ മരുഭൂമി പോകണോ?
When we have air conditioned auditorium, do we have to go to the wilderness?
അവിടെ എന്തുണ്ട്?
What is special in the wilderness?
ആണെങ്കിൽ ചിറ്റുള്ളിയും ചീരുള്ളിയും വെള്ളുള്ളിയും വെള്ളരിക്ക എല്ലാം. നിസ്രീകളുള്ളതായ സകല വെജിറ്റബിൾസും അവിടെ ഉണ്ട്.
Remember that they had all the vegetables that Egypt had.
മരുഭൂമിയിൽ ചെന്നാൽ എന്തോ ഉണ്ട്.
what do they have in the wilderness?
ചിലർക്ക് ഈ ഇതൊക്കെ തിന്നുകൊണ്ട് ആരാധിക്കണം.
Some people would like to partake of these food and still worship.
അവരെ അങ്ങോട്ട് പോയാൽ ഒന്നുമില്ല.
But they don't have anything awaiting them in the wilderness.
പക്ഷെ അവിടെ ഒന്നുമില്ലയോ.
But isn't there the
land? പോയി നോക്ക്.
But go there and find out.
പോയി നോക്ക്.
Go and find out.
അവിടെ സ്വർഗ്ഗത്തിൽ നിന്ന് കുഴിയുന്ന മന്ന.
They have not experienced the beauty and the sweetness of God.
Hallelujah.
And it is not Pharaoh that decides the place of worship, but God. Turn to God tonight. Turn to His word tonight. Where do you worship? And they went a little further. Pharaoh would not let them go. After a little while we see, Pharaoh backed off a little more. He said, okay, you will not settle for anything less than the wilderness. Go ahead. In chapter 10, two more things in chapter 10. When you read from verse
9,
then go ahead and choose the place, but I will decide who will go. And he said, well, I will decide who will go to worship. Why don't you men go and worship? Let the others remain. It was a very good thing. Even men can go and worship by themselves. And like some people say, when you go worship, pray for me too. Some people say there's no need for me to go to church, just pray for me. Well, Pharaoh said, well, leave your families behind, you men just go. What did they say? In some more, Pharaoh backs off a little more and says, in verse 24, Pharaoh says, then Pharaoh said, why don't you go and worship, take your family and your children with you, but leave your possessions behind. But then in verse 26 they said that not even a hoof shall be left behind. We will not even leave a foot of an animal behind. They were standing strong.
Oh, hallelujah.
They were not willing to compromise. So what happened as a result? When you come to chapter
12,
remember verse 32. What does Pharaoh say? When I read it, I'm overjoyed and I praise God. He finally says, go ahead as you want
to.
If you will not listen to what I said, go as you have desired. If the children of God will stand strong, the enemy will be defeated. They will only stand strong for 4 days. But if the children of God will stand strong, God will work for them. Pharaoh says, as you have said, be God. I thank God because there are many here of that experience. Because you have said strong, did you have trouble? When you stand strong, people tell you, go ahead, get lost. Go as you wanted to go. These are the army of God.
Hallelujah.
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 People that stand strong for the faith. People that stand fast for the truth. People that go forward without compromise. Tonight, what is your experience? Are you part of that army?
സൈന്യത്തിൽ വീരുക്കളെ വേണ്ട.
The world's army does not need weak people.
ദൈവത്തിന്റെ സൈന്യത്തിൽ വീരുക്കളെ റിക്രൂട്ട് ചെയ്യുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്.
Remember that God is going to recruit weaklings for him.
ഉറച്ചു നിൽക്കാത്തവരെ ലോകത്തിലെ സൈന്യത്തിന് വേണ്ട.
Stand people that do not stand strong, the world's army does not.
ലോകത്തിന് വേണ്ടവരെ ഉറച്ചു നിൽക്കുന്നവരെയാണ്.
The world needs people that are strong.
ദൈവത്തിന് വേണ്ടത് ഉറച്ചു നിൽക്കുന്നവരെയാണ്.
And what God needs are the same.
മാത്രം നിൽക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ?
Is there anybody that wavers?
ഒത്തുതീർപ്പിന് ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ?
Is there anybody here that desires a compromise?
ദൈവത്തിന്റെ സൈന്യത്തിൽ നിന്ന് ചേർന്നുകൊള്ളുക.
Join the army of the Lord.
ഉറച്ചു നിൽക്കുക.
Stand strong.
ഉറച്ചു നിൽക്കുക.
Stand fast.
Hallelujah.
Hallelujah.
ലോകമെല്ലാം കരുതി കൂട്ടി വെക്കുന്നു.
The world encompasses for themselves.
ദൈവം തനിക്ക് ഒരു സൈന്യത്തെ ഒരുക്കുന്നു.
But then God is forming an army for him.
Satan is sainyate orukkunu.
Satan is creating an army for him.
Devan sainyate orukkunu.
God is preparing an army.
Adu logathinte shakthi alla.
And that is not the strength of the world.
Hallelujah.
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 Let me remind you one thing.
Adu vishwasigal ellam kuda koodi njangal ithrayum per undennu kaanikkunnathil arthamilla.
There is no sense in believers saying we are a congregation.
Atma shakthi ivra avicha korchu veru mathi.
Adu only matters if there is a few that have received the power.
ഇടയാന്റെ 30,000 ആവശ്യമില്ല, ദൈവത്തിന്റെ 300 പേര് മതി. അതുകൊണ്ട് വരുന്നവനെ എല്ലാം കൂട്ടാൻ ആരും ശ്രമിക്കരുത്. ആത്മശക്തി പ്രാപിച്ചവരെ മാത്രം.
Gather everybody that drops in, but rather those that have the spirit of the Lord.
അവരാണ് വിജയിക്കാൻ പോകുന്നത്.
These are the ones that will be victorious.
അവർക്ക് വേണ്ടിയാണ് സ്വർഗ്ഗം പ്രവർത്തിക്കാൻ.
Because it is for those people that heaven is going to work.
അവർക്ക് വേണ്ടിയാണ് സൈന്യങ്ങളുടെയുമായ യഹോവ എഴുന്നേൽക്കുന്നത്.
And it is for those people that the host God of hosts.
Hallelujah.
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 Thank you to
the Lord. ദോഷമുണ്ടാകില്ല.
Praise the Lord. If you stand quiet, there will not be any trouble.
സ്വർഗ്ഗം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും.
The heavens will work for you.
ഈ ഭാഗത്തേക്ക് നമുക്ക് വീണ്ടും വരാം.
Let's come back to the scripture.
അവരെ ആ ചെങ്കടലിന്റെ തീരത്ത് വന്നു.
They have come to the brink of the Red Sea.
വല്ലാത്ത ഒരു അനുഭവമുണ്ടായി.
A treacherous situation.
രാത്രി തുടങ്ങി.
The night had started.
രാത്രി തുടങ്ങി.
The night commenced.
ദൈവത്തിന് വേണ്ടി ശക്തിയോടു കൂടെ തീരുമാനത്തോടു കൂടെ ഇറങ്ങി വരുന്നവരുടെ ജീവിതത്തിലും രാത്രിയുടെ അനുഭവം ഉണ്ടായി.
Even those people that set out for the Lord very strongly, they will have experiences of the night.
നിങ്ങളുടെ ജീവിതത്തിൽ രാത്രിയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
Have you had times of night in your life?
എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.
It has happened in mine.
പല പ്രാവശ്യം ഉണ്ടായി.
Many times.
നിലനിൽക്കത്തില്ലെന്ന് തോന്നിയിട്ടുണ്ട്.
Many times I thought I will not stand.
അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ രാത്രിയുടെ കാലം ഉണ്ടായി.
And I know times of nights have come upon many children of God.
രാത്രി മുഴുവൻ.
All night long.
എന്താണ് രാത്രിയുടെ അനുഭവം?
What is the experience of a night?
ഏതാണ്ട് നാല് കാര്യങ്ങൾ ഇവിടെ കാണുവാൻ കഴിയും.
There are about four things about the night.
നമ്മുടെ ജീവിതത്തിലും രാത്രിയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ.
Even in our life when the experiences of a night.
എന്തെല്ലാമാണ് അനുഭവപ്പെടുന്നത്? നമുക്ക് ചിന്തിക്കാം.
Let us think, what all do we experience?
അപ്പോൾ നമ്മുടെ അനുഭവം എന്താകുന്നു എന്ന് എങ്ങനെ ഉറച്ചു നിൽക്കണമെന്ന് നമുക്ക് കാണുവാൻ കഴിയും.
And then we can see what our experience is and how we ought to stand fast.
ആദ്യമായിട്ട് കാണുവാൻ കഴിയുന്നത് രാത്രിയുടെ അനുഭവം ശത്രുവിന്റെ അട്ടഹാസമാണ്.
First we see that the experience of night is the folly of the enemy.
ശത്രുവിന്റെ അട്ടഹാസം.
His work, the work of the enemy.
ഫറവോൻ വന്നു.
The Pharaoh came.
അവൻ പറയുകയാണ്, നിങ്ങൾക്ക് പോകാമെന്ന് വിചാരിച്ചല്ലേ.
He said to them, you thought you could go.
നിങ്ങൾക്ക് പോകാൻ ഒക്കെ.
You can't go.
പോയാൽ ഇവിടം വരെ.
Because if you go, this is all you can go.
ചെങ്കടൽ വരെ.
Right to the Red Sea.
ദൈവം പറഞ്ഞതൊന്നും നടക്കാൻ പോകുന്നില്ല.
They said, whatever God said is not going to happen.
ദൈവം നിങ്ങളോട് പറഞ്ഞല്ലോ വാഗ്ദത്ത് നാട്ടി കൊണ്ടുപോകുമെന്ന്.
God told you he's going to take you to the promised land.
അത് നടക്കാൻ പോകുന്നില്ല.
That is not going to happen.
ഈ ചെങ്കടൽ നിങ്ങൾ കടക്കാൻ പോകുന്നില്ല.
Because you are not going to pass the Red Sea.
ഞാൻ നിങ്ങളെ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്.
I am going to take you back. And I'm going to take you back.
നിങ്ങളെ വീണ്ടും അടിമകളാക്കും.
And I'm going to make you captives again.
ശത്രുവിന്റെ അട്ടഹാസം.
The folly of the wicked enemy. Hallelujah.
ഞാൻ ഓരോന്ന് വിശദീകരിക്കാം.
I'm going to explain one of each.
എന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും.
I'm going to tell you in light of my experience.
രണ്ടാമത്തെ പറഞ്ഞാ പറഞ്ഞേ.
Let me come to the second.
രണ്ടാമത്തെ ദൈവജനത്തിന്റെ നിലവിളി.
The second is the lamentation of the people of God.
ദൈവജനം നിലവിളിക്കാൻ തുടങ്ങി.
the people of God started crying.
ഫറവോന്റെ ശബ്ദം കേട്ടപ്പോൾ,
when they heard the voice of Pharaoh,
അവന്റെ അട്ടഹാസം ശ്രവിച്ചപ്പോൾ,
when they saw his folly,
അവന്റെ സൈന്യത്തെ കണ്ടപ്പോൾ,
when they saw the Egyptian army,
ദൈവത്തിന്റെ ജനം നിലവിളിക്കാൻ,
the children of God started crying.
എന്തിനാണോ കരഞ്ഞു,
they did not know what to do.
നിങ്ങളുടെ ജീവിതത്തിൽ അറിയാതെ നിലവിളിച്ച പോയ സന്ദർഭങ്ങളുണ്ടോ?
Haven't there been times when you cried without knowing?
എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു.
It has happened in my life.
നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു.
Has it happened in yours?
അറിയാതെ നിലവിളിച്ചു പോയ
crying without knowing.
ശത്രുവിന്റെ അട്ടഹാസം കേൾക്കുമ്പോൾ,
when you hear the folly of the enemy,
ദൈവജനം നിലവിളിക്കും.
The children of God will weep.
വേറെ ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ,
two more,
അത് വളരെ പ്രധാനമാണ്.
And they are very important.
രാത്രി മുഴുവനും ദൈവം കാറ്റടിപ്പിച്ചു.
All night long God had a wind flowing towards
him. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയില്ലായിരുന്നു?
Couldn't God have worked a miracle in the evening?
കഴിയില്ലേ?
Couldn't he have?
നാം പ്രതീക്ഷിക്കുന്നു.
Well, that's what we expected.
പക്ഷേ രാത്രി മുഴുവനും ദൈവം ശാന്തമായി പ്രവർത്തിക്കുന്നു.
But God worked peacefully all night long.
ഈ കാറ്റടിക്കുന്നത് ഫറവോന് അറിഞ്ഞില്ല, ഇസ്രായേലിന് അറിഞ്ഞില്ല.
This wind coming by, the Egyptians nor Pharaoh knew about it.
എന്നാൽ ദൈവം കാറ്റടിപ്പിച്ചു.
But God started blowing that wind amongst them.
ഞാൻ വിചാരിക്കുന്നത് രാത്രി ആയപ്പോൾ ഇവർ പറഞ്ഞു കാണും, ദൈവം ഒന്നും കാണുന്നില്ല, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, നമ്മുടെ നിലവിളി അറിയുന്നില്ല.
I assume in the middle of the night the Israelites said, God is not hearing us nor is he answering our prayers.
അവര് അങ്ങനെ വിഷമിക്കുമ്പോൾ ദൈവം അനങ്ങാതിരിക്കുകയല്ല, ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
While they were in such state of perplexion, God wasn't sitting still, but he was working.
ഒരു കിഴക്കൻ കാറ്റ് ശാന്തമായി വീശുന്നു.
There was an east wind that was flowing and blowing lightly.
എന്തിനു വേണ്ടി?
Why?
അവർക്ക് മുന്നോട്ട് പോകുവാൻ ഒരു പാത ഒരുക്കുക.
To make a way that they might go forward.
എവരാരും കാണുന്നില്ല, രാത്രി മുഴുവൻ അവരത് കണ്ടില്ല.
These children of Israel did not see this all night long. They didn't see it.
അത് കാണുവാൻ ദൈവം അനുവദിച്ചില്ല.
Because God didn't allow them to see.
എന്നാൽ ഒരു പ്രഭാതയാമം.
But there was a morning that came.
നാലാമത്തെ കാര്യം എന്താണെന്ന് അറിയാം?
You know what the fourth thing is?
ദൈവം ശത്രുവിന് വരാനുള്ള വാതിൽ അടച്ചുകളഞ്ഞു.
God closed the door for the entrance of the enemy.
ഫറവോൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ പിടിക്കും.
Pharaoh said, I'll go get him right now.
അവന്റെ മുൻപിൽ ജനത്തിന്റെ തൊട്ടവൻ വന്ന് നിൽക്കുകയാണ്.
And he came right close to the children of Israel.
അവൻ കരം നീട്ടി.
He stretched out his arm.
പക്ഷേ ആ കരം ചെന്ന് ഇടിച്ചത് ഒരു മതിലിലാണ്.
But where his hand went and hit was a wall.
അവൻ പറഞ്ഞു, എന്തിനാ ഇവിടെ ഉണ്ടായിരുന്നത്, ഇപ്പൊ കാണുന്നില്ല.
And he said, where are they? They were right here.
എന്ന് വെച്ചു.
What happened?
അവരുടെ മീതെ ഉൾക്കൊണ്ടിരുന്ന ആ മേഘസ്തംഭം.
The cloud that was passing amidst them.
അതിനെയും മുമ്പോട്ട് പോവുകയായിരുന്നു.
Until now it was going forward.
എന്നാൽ പുറകോട്ട് വന്നു.
But now it came behind them.
താഴോട്ട് വന്നു.
It came from bottom.
അവരുടെ രണ്ടുപേരുടെയും മധ്യത്തിൽ.
And it came right between the two armies.
ശത്രു അടുത്തു വരും, പക്ഷേ തൊടുവാൻ.
The enemy will come close, but God will not allow him to touch you.
രാത്രി മുഴുവനും ഈ നാല് കാര്യങ്ങൾ നടന്നുകൊണ്ടായിരിക്കുന്നത് എന്നിന്ന് രാത്രി ദൈവത്തിന്റെ
ആത്മാവ്
ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക്
കടക്കാം.
വലിയ ആവേശത്തിലേക്ക് പോകാൻ അല്ല ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്ന കാരണം, രാത്രിയുടെ അനുഭവത്തിൽ കഴിയുന്ന പലരുടെ ഉണ്ട്.
I am not going to be in a hurry tonight because there are many here that have the experience of the night.
ശത്രുവിന്റെ നിലവിളി.
The crying of the enemy.
ശത്രുവിന്റെ അട്ടഹാസം.
The folly of the enemy.
ദൈവജനത്തിന്റെ നിലവിളി.
And the weeping of the children of God.
അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അനേകർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു.
I said that many of you have had that experience.
എപ്പോഴും നമുക്കുണ്ടാകുന്ന ആ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാകുകയില്ല.
Sometimes when we have those experiences, we don't recognize
them. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാകുകയില്ല.
You don't know what God did for you.
രാത്രിയുടെ അനുഭവമാണ്.
It's the experience of the night.
അതെ, എന്റെ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
You know the experience of my life.
അറിയാത്തവർ ആരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
I doubt if there's anybody that doesn't.
വല്ലാത്ത അമ്പലാര ശക്തി.
Great power of
God.
Many times when I thought that the enemy had won. But the God of heaven. The God of heaven. He will close gates. He can close the doors and keep the
enemy.
And you might say it is over.
എന്നാൽ തൊടുവാൻ ദൈവം അനുവദിക്കുകയാണ്.
But God will not let the enemy touch you.
ഇന്നലെ ആ നിലയിൽ ആരെങ്കിലും ഭയപ്പെട്ടിരിക്കുന്നവരുണ്ടോ?
Is there anybody tonight that is fearful like that?
എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, രാത്രിയുടെ യാമത്തിൽ ഭയപ്പെടാതെ നിൽക്കുവാൻ ദൈവം നിങ്ങൾക്ക് സഹായിക്കും.
Let me tell you tonight that God is able to make make it possible for you not to fear the night.
എന്റെ ജീവിതത്തിൽ ഞാൻ രോഗിയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം.
You know that I became stricken with sickness in my life.
എന്റെ ശരീരം തളർന്നു എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
You know that my body had reached paralysis.
ആദ്യത്തെ സമയത്ത് ഒന്നും മനസ്സിലായില്ല.
And the first time I did not know why.
പെട്ടെന്നാണ് ഉണ്ടായത്.
It happened all of a sudden.
അര മണിക്കൂർ കൊണ്ട് എല്ലാം കഴിഞ്ഞു.
In half an hour it was over.
എന്റെ ശരീരം മുഴുവൻ തളർന്നു.
My body was completely
paralyzed.
I did not know why.
വഴി വെച്ചാണ് പ്രാർത്ഥിക്കാൻ ആരുമില്ല.
It was on the way. Nobody could pray for me.
ആർക്കും അറിഞ്ഞുകൂടാ.
Nobody else knew about it.
ആരെങ്കിലും മരണമെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടാ.
Nobody could know to come.
അപ്പോൾ വല്ലാത്ത അനുഭവം.
And it was a great tragedy.
അന്നുണ്ടായ ശത്രുവിന്റെ അട്ടഹാസം ഇന്നും എന്റെ കാതുകളിൽ മുഴങ്ങുന്നു.
Even today I hear that folly, the enmity of that the enemy.
ആദ്യത്തെ രണ്ടു ദിവസം ഭയാനകമായിരുന്നു.
It was very treacherous the first two days.
എപ്പോഴും കണ്ണടച്ചാലും ദുഷ്ടശക്തി എന്ന് പാഞ്ഞു വരികയാണ്.
Every time I closed my eyes I could feel the spirit of
God. പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു അനുഭവം.
A time when I could not pray.
പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ഒരു അനുഭവം.
Because there was nobody to help me in prayer.
ഇപ്പോഴും ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു.
I remember that even now.
സാത്താൻ വന്ന് അവനെ സൈന്യവുമായി നൃത്തം ചെയ്യുകയാണ്.
Satan and his army had come and danced around.
അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാണ്, ദൈവത്തിന്റെ വാഗ്ദത്തം എവിടെ?
He will come and ask you, where is the promise of your God? And here you are lying down, where is the promise of your God? You cannot get up. Everything is over. He told me you can't preach anymore. You're not
going
to travel anymore. You can't do anything. Here you are lying. His folly.
അവന്റെ അട്ടഹാസം.
Enemy's folly.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
What do you do then?
ഞാൻ തന്നെ വിളിച്ചു പോകുമ്പോ.
I cried.
അറിയാതെ.
Without knowing. Everybody would. Because you don't know.
And ദൈവജനം പ്രാർത്ഥിക്കുവാനില്ല.
Because there was no people of God to pray.
അതുകൊണ്ട് ദൈവം മറന്നുവെന്ന് അർത്ഥമില്ല.
That doesn't mean that God will forget.
സ്തോത്രം.
Hallelujah.
സ്തോത്രം.
സ്തോത്രം.
Hallelujah.
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 ശ്രേഷ്ഠമാണ്.
How wonderful is his work.
ഇന്ന് രാത്രി നിങ്ങൾ അധൈര്യപ്പെടേണ്ട കാര്യമില്ല.
Tonight there is no need for you to be discouraged.
ഇരുളി കണ്ടെന്ന് വിചാരിച്ച് ആരും പേടിക്കേണ്ട കാര്യമില്ല.
Do not be afraid because you saw some darkness.
സാത്താൻ നിന്നുകൊണ്ട് വെല്ലുവിളിച്ചെന്ന് വിചാരിച്ച് അവൻ ജയിക്കാൻ പോകുന്നില്ല.
It does not mean that Satan is going to win just because he challenged.
അന്നവൻ പറഞ്ഞത് ശരിയാണ്.
What he said then was true.
അവന്റെ നോട്ടത്തിൽ ശരിയാണ്.
What he saw was true.
പക്ഷേ ദൈവം പറഞ്ഞത് ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും.
But God will definitely fulfill what he said.
നിങ്ങളോട് ഫറവൻ പറഞ്ഞത് ഞാൻ ഓർമ്മിച്ചല്ലോ.
I told you what Pharaoh told the people.
നിങ്ങളോട് ദൈവം പറഞ്ഞതുപോലെ വാഗ്ദത്ത ദേശത്തേക്ക് പോകാൻ പോകുന്നില്ല.
He told them you will not go to the promised land like God told you.
നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കാൻ പോകുകയാണ്.
Pharaoh told them you are going to stay right here.
ഇവിടെ ചെങ്കടലിൽ നോക്ക്.
There is the Red Sea.
എന്റെ ശക്തി കുറഞ്ഞിട്ടില്ല.
He said my strength is not lacking.
ദൈവത്തിന്റെ വാഗ്ദത്ത നടക്കുകയില്ല.
Pharaoh said the promise of God will not take place.
ഇത് തന്നെയാണ് അന്ന് സാത്താൻ എന്നോടും പറഞ്ഞു.
And this is the same thing that Satan told me.
നിങ്ങളോട് ഇത് തന്നെയായിരിക്കും സാത്താൻ പറഞ്ഞത്.
This is probably the same thing Satan told
you. ദൈവം പറഞ്ഞ വാഗ്ദത്തമൊന്നും നടക്കാൻ പോകുന്നില്ല.
He told you the promise that God gave you will not take place.
എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മുഴുവൻ നിവർത്തിക്കപ്പെട്ടിട്ടില്ല.
ദൈവത്തിന്റെ വാഗ്ദത്തത്തെ തടയുവാൻ ലോകത്തിൽ ഒരു
And then people said that you will never step on a platform.
എന്നൊക്കെ പറയുവാൻ ചില കാരണങ്ങളുണ്ട്.
There are reasons for me mentioning this.
കാരണം വർഷങ്ങൾക്ക് മുൻപ്
Because many years ago,
about
36 years ago, God told me some promises. And this was one of them.
ലോകത്തിലെ അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ വഹിക്കുവാൻ.
That I would go to the five continents of the world.
ഞാൻ തളർന്നു വീഴുമ്പോൾ നാല് ഭൂഖണ്ഡത്തിലേ പോയി കഴിഞ്ഞു.
When I was stricken paralyzed, I'd only been to four.
ദൈവാത്മാവിനെ എന്നോട് ഇടപെടാൻ തുടങ്ങി. ദൈവം അഞ്ചെന്ന് പറഞ്ഞാൽ നാലാകത്തില്ല.
And the spirit of the Lord started speaking to me. If God said five, he will not stop with four.
സാത്താൻ ഇടയ്ക്ക് തടയണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം
അനുവദിക്കുകയില്ല.
നിശ്ചയമായി അത് കഴിഞ്ഞ് ഞാൻ അവിടെയും
പോകുവാനിടയായി.
കാരണം എന്തുകൊണ്ട്? ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് മാറ്റമുണ്ടാകും.
Because there is no change. to the promise of God.
ഞാൻ അതിനു ശേഷമാണ് കൂടുതൽ യാത്ര ചെയ്തത്.
It is after that that I started traveling more.
അതിനു ശേഷമാണ് കൂടുതൽ പ്രസംഗിച്ചത്.
And I started preaching more.
അതിനു ശേഷമാണ് കൂടുതൽ രാജ്യങ്ങളിൽ പോയത്.
And I went to more countries since then.
അതിനു ശേഷമാണ് കൂടുതൽ എഴുതിയത്.
And I wrote many more since then.
എന്തുകൊണ്ട്?
Why?
സാത്താൻ പറഞ്ഞു എല്ലാം തീർന്നു എന്ന്.
But Satan said everything was over.
ഇല്ല, ദൈവം പറഞ്ഞാൽ അത് പോവുകയാണ്.
But God said whatever he said will happen.
ഇന്ന് രാത്രി നിങ്ങൾ ഓർക്കുന്ന ദൈവത്തിന്റെ വാക്കത്തെ ഓർക്കുക.
The Spirit of the Lord wants you to remember tonight the promise of God. Is there anybody tonight that thinks everything is over? It is not going to be over. There was another special thing. We have come here many times with my son. When I was sick and I did not have a child.
78 മാർച്ചിലാണ് രോഗിയായത്.
This was March of 78.
77 ഒക്ടോബറിൽ ഒരു സംഭവം നടന്നു.
77 October an incident.
അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അറിയാം.
You know that at that time we didn't have
children. ഞങ്ങൾ രാത്രി അനേകം കുഞ്ഞുങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
We have prayed for many and they had children.
ഞങ്ങൾക്ക് മാത്രം ദാരിദ്ര്യം.
But we never received any.
ഒരു ദിവസം ഞങ്ങൾ പറഞ്ഞു ഈ പരിപാടി നടക്കത്തില്ല.
One day we said this is not going to work.
എന്നോട് ശക്തിയായി പറഞ്ഞു അത് ഇനി നടക്കില്ല.
And I said no this is not going to work.
ആ നൽകിയ മതിയാകും.
You have to give me a child.
അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ധൈര്യപ്പെട്ടിട്ട് ഞങ്ങൾ യോഗത്തിൽ പോയി.
And we started praying with courage and went to a meeting.
ആ യോഗത്തിൽ ഒരു വലിയ ദൈവപ്രവർത്തനം ഉണ്ടായി.
And there was a great work of the Lord in that meeting.
ഒരാള് അന്യഭാഷ വ്യാഖ്യാനത്തോടുകൂടെ ഒരു ദൂത് പറഞ്ഞു.
And one person with the Spirit prophesied.
അത് ആ ദൂത് ഇതായിരുന്നു ഒരു വൈദ്യനെ കാണണം.
And this prophecy was that you would see a child.
Oh, ഞങ്ങൾ സന്തോഷിച്ചു.
We were of great joy.
വേണ്ടതെല്ലാം പറഞ്ഞു.
We told everybody.
ഞങ്ങൾ കാണാൻ പോവുകയാണ്.
We are going to see. Know that God works in a way that you and I do not realize.
നമ്മൾ അറിയില്ല.
You don't know about it.
നാം വിചാരിക്കുന്ന ആഗ്രഹമാണ്.
We think we are broken.
നിങ്ങൾക്കറിയാം ഞാൻ ഇങ്ങനെ രോഗിയായി പെട്ടെന്ന് വീണത് എന്റെ ഭാര്യ അമ്മയുടെ വീട്ടിലായിരുന്നു.
You know that I was stricken sick in my wife's house.
അവിടെയാണ് ഞാനെന്ന് വേറെ ആർക്കും അറിഞ്ഞുകൂടാ.
Nobody else knew that I was at that house.
ഞാൻ ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്തുണ്ടെന്നാണ് എല്ലാവരുടെയും വിചാരം.
Everybody assumed that if I was in Trivandrum.
അപ്പൊ ആരെങ്കിലും കൊല്ലത്ത് വരുമോ?
Will somebody come to Koyalan to see me?
എന്നാൽ നിങ്ങൾക്ക് കേൾക്കണമോ ചില സംഭവം?
But let me tell you of some incidents.
ആ പ്രയാസം ഉണ്ടായി പിറ്റേ ദിവസം ഒരു 4 മണിയായപ്പോൾ.
After I had the difficulty the next day about 4 o'clock.
രണ്ട് സഹോദരിമാരെ കേറി.
Two sisters walked into the house.
അവർ ജെല്ലിക്കൂടെ നോക്കിയിട്ട് പറഞ്ഞു ആ നമ്മൾ കണ്ടത് തന്നെ.
They looked to the window and said, yes, this is exactly what we saw.
അതുവരെ പ്രാർത്ഥിക്കാൻ ആരും വന്നില്ല കാരണം ആർക്കും അറിഞ്ഞുകൂടാല്ലോ ഇത്.
Until then nobody had come to pray because nobody knew.
ആരെങ്കിലും അറിഞ്ഞിരുന്നാലും വന്നത് തിരുവനന്തപുരത്താണ്.
Because even if anybody knew, they thought I would be in Trivandrum.
എന്നാൽ തലേ രാത്രിയിൽ ഈ രണ്ട് സഹോദരിമാർക്ക് ദൈവം അത് വെളിപ്പെടുത്തി.
But the night before the Spirit made it manifested to these two sisters.
ഞാനിങ്ങനെ സുഖമില്ലാതെ കിടക്കുന്നതും ഉടനെ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതുമായിട്ട് അവർക്ക് മനസ്സിലായി.
They began to understand that I was lying sick and that they ought to come and pray right away.
അവർ തിരുവനന്തപുരത്തേക്കാണ് പുറപ്പെട്ടത്.
They started out to Trivandrum.
പക്ഷേ വഴിയിൽ വെച്ച് ദൈവം അവരോട് പറഞ്ഞു അവിടെ അല്ല ഇന്നടുത്താ പോകുന്നത്.
But on the way God told them that's not where he is but somewhere else.
അവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല.
They did not understand this.
പക്ഷേ സമയം അവിടെ കയറി വന്നു.
But at the proper time they came.
നിങ്ങൾക്കറിയാം ഞങ്ങൾ അറിഞ്ഞില്ല ദൈവം കാറ്റടിപ്പിച്ചുകൊണ്ട്
that we did not know about this but the Lord sent the wind.
ദൈവം അനങ്ങാതിരിക്കുകയാണ്.
God will not remain stagnant.
രാത്രിയിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ്.
Even tonight God is working for you.
ഒരു ദൈവത്തിന്റെ ഉറച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ബൈബിളിനെ ദൈവം കൈവിടുകയില്ല.
God will never forsake the child of God that stands fast in him.
ഈ സമയത്ത് ഫറവോൻ നിന്നുകൊണ്ട് പറഞ്ഞാണ് നിങ്ങൾ ഇന്നലെ വരെ എന്തുവാ പറഞ്ഞ ഞങ്ങളുടെ ദൈവം വലിയ ദൈവം എന്നൊക്കെ എല്ലാം പറഞ്ഞു.
Pharaoh probably said even until yesterday you guys said that your God was great.
പക്ഷെ ഇപ്പോൾ എന്ത് പറ്റി?
But what happened now? Where is your God?
എന്റെ കയ്യിൽ പിടിക്കാൻ പോട്ടെ.
You are in my hands now.
ഇല്ല ഫറവോനെ നിനക്ക് തെറ്റിപ്പോയി.
But Pharaoh, no, you're wrong.
നിന്റെ നീ അറിയാതെ കാറ്റ് വീശിക്കൊണ്ടിരുന്നു.
There was a wind that you did not know about.
Hallelujah. അനേകാൾ അത്ഭുതമായിട്ടുള്ളത് ഞാൻ പറയാം.
Let me tell you one of a greater miracle.
മൂന്നാമത്തെ ദിവസം മലബാറിന്റെ വടക്കേ അറ്റത്ത് ഒരാൾ കടന്നു.
On the third day somebody from the northern part of Malabar came.
അദ്ദേഹത്തിന് ഒന്നും അറിയാൻ പാടില്ല ഞാൻ എവിടാന്ന് പറഞ്ഞുകൂടാ.
He did not know where I was.
ഞാൻ രോഗിയായ രാത്രിയിൽ ദൈവം തന്നെ ആ കാഴ്ച കാണിച്ചു.
But on the night that I was sick God revealed it to him.
അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്.
And even today he lives.
ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്.
And I meet him once in a while.
ഈ വിവരം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം.
And we talk about this and we praise God.
രാത്രി ദൈവം തന്നെ കാഴ്ച കാണിച്ചു.
God showed him a vision in the night.
പോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു.
Told him to go and pray.
രാവിലെ എഴുന്നേറ്റ് താൻ യാത്ര ചെയ്യാൻ തുടങ്ങി.
In the morning he started his journey.
എവിടാണ് നടന്നുകൊണ്ടിരുന്നത്?
He did not know where.
താൻ ഇറങ്ങി ദൈവം പറഞ്ഞതായ ട്രെയിനിൽ കയറി.
He started on a train that God told him.
നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു കൊള്ളുക.
Believe if you can.
കൊല്ലത്ത് വന്നപ്പോൾ അവിടെ ഇറങ്ങണമെന്ന് ദൈവം പറഞ്ഞു.
When he came to Koyalan, God told him to get off the train.
അടുത്തൊരു ബസ് കയറാനായിട്ട് ബസ് ദൈവം പറഞ്ഞു കൊടുത്തു.
And God told him to get on the particular bus.
ആദ്യമാണ് ജീവിതത്തിൽ ആദ്യമാണ് താൻ ആ ഭാഗത്ത് യാത്ര ചെയ്യുന്നത്.
And it was the first time in his life that man traveled in that area.
അവിടെ ഇറങ്ങണമെന്ന് ദൈവം പറഞ്ഞു കൊടുത്തു.
God told him where to get off.
ഇറങ്ങി എങ്ങോട്ട് നടക്കണമെന്ന് ദൈവം കാണിച്ചു.
And God even directed him which way to walk.
ഒരൊറ്റ വഴി തെറ്റാതെ ആരോട് ചോദിക്കാതെ ഞാൻ കിടക്കുന്ന മുറിയുടെ അടുക്കൽ വന്നു.
Without asking a person or even losing his where he came to my bedside.
ദൈവത്തിനെ കാശടിപ്പിക്കാൻ അറിയാം.
God knows how to blow his wind.
നിങ്ങൾ വിചാരിക്കും ഒരു അത്ഭുതം നടന്നു, പക്ഷേ ദൈവം ആരെല്ലാം തപ്പി ഉണർത്തിയെന്ന് നിങ്ങൾക്കറിയാമോ?
You know you recognize the miracle, but do you know who all God used?
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ആരെല്ലാം തപ്പി ഉണർത്തിക്കാണ്?
Do you know how many people God could have used to pray for you?
അങ്ങനെയുള്ളതായ അനേക അനുഭവങ്ങൾ കാണുവാനായിട്ട് കഴിയും.
Oh, we have seen many experiences of such.
നിങ്ങൾ അടുത്തുനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മൈലുകൾ അകലെ ദൈവത്തിനർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു.
When you are praying to God, God works for you many miles away.
ഗ്രാമങ്ങളിൽ നിങ്ങളെ ചിലപ്പോൾ തട്ടി ഉണർത്തി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്
ആവശ്യപ്പെടുന്നു.
അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉണർത്തി നിങ്ങൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കുവാനായിട്ട്
ജർമ്മനിയിൽ
പ്രസംഗിച്ചോണ്ടിരിക്കും.
ഭാഷയൊന്നും വശമില്ല, വളരെ പ്രയാസമാണ്.
I didn't understand their language. It was very hard.
English അറിയാവുന്നവർ അവിടെ ആരും അങ്ങനെ ഇല്ല.
Very few there that knew English.
ഒരിടത്ത് നിന്ന് വേറെ ഒരിടത്തേക്ക് കൊണ്ടുപോകും.
And they take me from one place to another.
ഒരു ദിവസം ഞാൻ വല്ലാത്ത പ്രയാസത്തിലായി.
One day I was in great trouble.
എനിക്ക് ഒരു പ്രത്യേക സമയത്ത് ഒരു യോഗത്തിൽ എന്തിനേറെയാണ് ഒരാൾ എന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്.
I was supposed to be at a meeting at a certain time. Somebody was to take me.
ഞാൻ ആദ്യമൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല, എന്നാലേ ഞാൻ ഓർത്തിക്കട്ടെ.
I haven't said this in many places.
ഒരാൾ എന്നെ കൊണ്ടുപോകാൻ തയ്യാറായി അയാൾ ക്രമീകരിച്ചിരുന്നു, പക്ഷെ അയാൾ കൊണ്ടുപോയത് എനിക്ക് പോകേണ്ട
The man who was arranged to take me took me not to the place I wanted to go but somewhere else.
വേറെ ഒരിടത്തേക്ക് ഇറങ്ങി എനിക്ക് കാര്യം മനസ്സിലായി.
When I reached the wrong place I recognized so.
അയാൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ലക്ഷണമേ ഇല്ല.
I didn't think he was going to take me to the right place.
അല്പ പ്രയാസ ജീവിതത്തിൽ അല്പ പ്രയാസം അനുഭവിക്കേണ്ടി വന്ന രംഗമാണ്.
It was the time that I was in trouble.
ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നു.
I thought everything was over.
എവിടോട്ട് പോകാൻ ആരെ വിളിക്കാൻ?
Where am I supposed to go? Who do I call?
അങ്ങനെ ഞാൻ അവിടെ അല്പ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ
And while I was praying then
പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു കാറിലോട്ട് കയറി പോകാം.
All of a sudden he arose and said, get in the car, let's go.
കറക്റ്റ് ടൈം ആയപ്പോൾ കൃത്യ ടൈമിന് ആ ചർച്ചിന്റെ മുമ്പിൽ ചെന്നു.
At the right time that I was to be there, I got out in the front of the church.
ഞാൻ ദൈവത്തെ സ്തുതിച്ചു, പക്ഷേ എന്താ നടന്നതെന്ന് അന്ന് ഞാൻ അറിഞ്ഞില്ല.
I thank God, but I did not know how.
എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞ് അവിടുന്ന് ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോയി.
2 weeks after that, I went to Switzerland.
അവിടെ ആയിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് റീഡയറക്ട് ചെയ്തതായ ഒരു ലെറ്റർ കിട്ടി.
After that I got a letter that was redirected that was sent home.
അതെ, അയച്ചത് അമേരിക്കയിൽ നിന്നുള്ളതായ ഒരു അമേരിക്കക്കാരനായ ഒരാളാണ്. ഞാൻ ഇവിടെ വന്നിരുന്ന സമയത്ത് ആദ്യത്തെ യാത്രയിൽ കണ്ടതായ ഒരാൾ.
It was a man from America who had sent me the letter.
ആ കത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്?
And the letter said,
ഇന്ന ദിവസം ഇന്ന സമയത്ത് നിങ്ങൾ ഏതോ വലിയ പ്രയാസത്തിലായി എന്ന് ദൈവം പറഞ്ഞു.
He said in the letter that the Spirit of the Lord told him one day that you were at such and such time in great trouble. And the Lord told him to get up and pray for
him.
And he said in his letter, I got up and prayed for half an hour. And after that I realized God had worked and operated.
എന്നാൽ ഉണ്ടായ പ്രയാസം എന്താണെന്ന് എന്നെ അറിയിച്ചാൽ അതോർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും എന്നാണ് ആ എഴുത്തിൽ.
But the man said in his letter, well, let me know what trouble you had so I can praise him again.
നിങ്ങൾക്ക് മനസ്സിലാകുമോ?
Do you understand what I said?
ആരും അടുക്കലില്ല.
Nobody was with me.
എന്റെ ഭാഷ അറിയാവുന്നവരില്ല.
Nobody who knew my language.
എന്നാൽ സ്വർഗം അത് അറിഞ്ഞു.
But heaven knew about it.
അമേരിക്കയിലുള്ള തട്ടി ഉണർത്തി.
He woke up somebody in America.
അവരോട് പറഞ്ഞു എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക.
Told them to get up and pray.
ദൈവം കാറ്റടിപ്പിക്കുന്നവരാണ്.
God is one that will blow the wind.
ദൈവം കാറ്റടിപ്പിക്കുന്നവരാണ്.
God is one that blows the wind.
ദൈവം കാറ്റടിപ്പിക്കുന്നവരാണ്.
പ്രതീക്ഷിക്കാത്ത വിധവി അനുഭവങ്ങളെല്ലാം പറയുന്നത്
and I'm saying all these experiences without being prepared
ദൈവം നിങ്ങൾക്ക് വേണ്ടി അടിപ്പിക്കുന്ന കാറ്റാണ്
God this is the wind he blows for you
hallelujah ഞാൻ വിചാരിച്ചുവന്ന നിലയിൽ അല്ലെന്ന് സംസാരിക്കുന്നു
I'm not speaking what I thought I was going to speak
ദൈവത്തിന് എന്തോ പരിപാടി ഇവിടെ
because God has something in mind tonight
ഞാൻ ദൈവത്തെ അനുസരിക്കുകയാണ്
because I'm only obeying
ദൈവം പറയുന്നത് ഞാൻ പ്രസ്താവിക്കുകയാണ്
I'm speaking what the spirit tells me
ദൈവത്തിന് ഒരു പരിപാടി ഉണ്ട്
God has a plan
ദൈവം നിങ്ങൾക്ക് വേണ്ടി അടിപ്പിക്കുന്ന ഒരു കാറ്റാണ്
there is a wind that God will blow for you
ഈ ദൂത് അതിനു വേണ്ടിയുള്ള ഒരു
കാറ്റാണ്
യേശുവിന്റെ നാമത്തിൽ
in the name of
Jesus
When you came here you might have come with a broken heart.
അല്ലാതെ ക്ഷീണിച്ചാണ് വന്നതല്ലേ?
You came with a weak body.
ദൈവം അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്
വന്നതല്ലേ? You came thinking God does not know.
ഇനി ആശയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നതല്ലേ?
You came thinking there is no more hope.
ഇല്ല ഇനി ആശയ്ക്ക് വകയുണ്ട്.
But there is reason for hope.
അല്ലെങ്കിൽ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവരുന്നില്ല.
Otherwise God would not have brought you here.
കാരണമെന്ന് വിചാരിച്ചതല്ലേ?
You did not think it was going to happen.
അല്ല ദൈവം നിന്നെ കൊണ്ടുവന്നു.
But God brought you.
ഇത് പറയുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു.
And God is making me tell you.
ശാന്തമായ ഒരു കാറ്റിവിടെ അടിക്കുകയാണ്.
A peaceful wind is being blown.
അങ്ങനെ ഒരു കാറ്റിവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
And the wind is being blown among us.
യേശുവിന്റെ നാമത്തിൽ.
In the name of Jesus.
ജീവിതത്തിലേക്കും കരഞ്ഞെത്തുകയാണ്.
He is reaching out his hands towards your life.
വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്.
The one that promised is faithful.
വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്.
The one that promised is faithful.
എന്റെ ദൈവത്തിന്റെ കൈകളെ തടയുവാൻ കഴിയുന്ന ഒരു ശക്തി ഇവിടെ ഇല്ല.
There is no power that can stop God.
ചെങ്കടലെ അതേ തിരമാലകൾ ശക്തിയായി ഉയരട്ടെ.
And the waters and the winds let them come up
avada vali orukkuvanulla engineer kanakkal kaatu devathinundu
what god has that wind that can stop those things
enna shaanthamaayi devam pravartikkunnayulla samayam
but there are times also that god works very peacefully
yare aaru arinjilla
others won't know about it
avaru arinjilla devajanam israel poru arinjilla
pharaoh nor the children of israel knew about it
pakshe devam pravartichu
but god worked
devam ningalkku vendi edu
God will arise for you.
ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും.
God will arise for you.
ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും.
He will work for you.
നിരാത്രിയിൽ വിശ്വസിക്കുക.
Believe that tonight. Be strong.
ഫറവോന്റെ ശബ്ദം അല്ല കേൾക്കുന്നത്.
You are not hearing Pharaoh's
voice. ദൈവത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്.
But you have to hear the word of God.
ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ വിടുവിക്കും.
God said I will deliver you.
ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകും.
God said I will take you to the promised land.
ദൈവമേ ചങ്കടലോ
What about the Red Sea?
അത് നിങ്ങളുടെ കാര്യമല്ല.
That is not your problem.
അത് എന്റെ കാര്യമാണ്.
That is mine, says the Lord.
നിങ്ങളെ അവിടെ കൊണ്ടുപോകേണ്ടത് എന്റെ കാര്യമാണ്.
It is my responsibility to take you.
വഴി നോക്കേണ്ടത് നിങ്ങളല്ല.
You don't have to look.
വഴി നോക്കേണ്ടത് ഞാൻ.
It is my responsibility.
സ്തോത്രം.
Hallelujah.
സ്തോത്രം. നമ്മുടെ മധ്യേ വ്യാപരിക്കുകയാണ്.
The Spirit of the Lord is moving among us.
ലോകങ്ങളിൽ ദൈവം കാറ്റടിപ്പിക്കുകയാണ്.
He is going to wind, blow his wind upon us.
ഈ ശാന്തമായ അന്തരീക്ഷമാണ്.
This is what the situation is.
ദൈവത്തിന്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്.
The wind of the Lord is among us.
ശത്രു വർത്തിക്കുന്നു.
The enemy threats falling.
ദൈവജനം നിലവിളിക്കുന്നു.
The people of God cry.
ദൈവം കാറ്റടിപ്പിച്ചു.
God sends his wind.
അപ്പോൾ തന്നെ ദൈവം വഴി അടച്ചുകൊണ്ടിരിക്കുന്നു.
At the time he will also close doors.
Hallelujah.
Hallelujah.
പറഞ്ഞുവല്ലോ ഫറവൻ പറഞ്ഞു ഇപ്പൊ പിടിക്കുമെന്ന്.
Pharaoh said I will catch you right now.
ഈ രാത്രി മുഴുവൻ ഫറവനെ ദൈവം ഓടിച്ചില്ല.
God did not chase Pharaoh in the night.
അവൻ അവിടെ നിന്നു.
They stayed.
പക്ഷേ ദൈവം വാതിൽ അടച്ചു.
But God closed the door.
അവനെ തൊടുവാൻ കഴിയില്ല.
He could not touch.
നിങ്ങളുടെ ഒരു അസ്ഥിക്ക് പോലും കേടുവരില്ല.
There will not be anything with your bone.
Oh, hallelujah. Hallelujah. ഇപ്പോൾ തകർത്തു എന്ന് പറയും പക്ഷെ തൊടുവാൻ സ്വർഗം അനുവദിക്കുകയില്ല.
They can say that they will destroy you but God won't let it happen.
യേശുവിന്റെ
നാമത്തിൽ. In the name of Jesus.
യേശുവിന്റെ
നാമത്തിൽ. He has closed that door.
ഈ ഭയപ്പെടുന്നത് നിനക്ക് ഭവിക്കയില്ല.
Whatever you fear will not happen.
സഹോദരാ നീ ഭയപ്പെടുന്നത് നിനക്ക് ഭവിക്കയില്ല.
Brother, whatever you are afraid of will not happen.
ദൈവം വാതിൽ അടച്ചിരിക്കുന്നു.
Because God has closed that door.
നീ ഒരു തീരുമാനമെടുക്കുമെങ്കിൽ.
If you take the decision.
ദൈവത്തോട് ഉണർന്നിരിക്കുമെങ്കിൽ.
If you stand fast.
ശത്രു നിന്നെ ഒന്നും ചെയ്യില്ല.
The enemy will not do a thing.
Oh,
hallelujah. In the name of Jesus. Hallelujah.
നിങ്ങളുടെ മേൽ അത്
വീശുകയാണ്
തൊടുകയില്ല.
Hallelujah.
Hallelujah.
When the enemy makes trouble again, did you know there was darkness on the side of the enemy and light for the children of God? This is what I say. We are in the night, but we won't be in darkness. Amen. Hallelujah. Even in the times of the night, but you won't be in darkness. Amen. Even if you have to experience great pain, the gates of heaven will be open towards you. Even when everybody stands against you, the host of heaven is there for you.
Hallelujah.
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 Do you have that experience of darkness? There is no need for it. There is sickness and sorrows together. The experience of being sick was with me for 2 days. After the second day, all the people that God directed came and prayed for me. Amen. Since then, I do have sickness and trouble, but no darkness.
പലരും അവരുടെ പിന്നീട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ സമയത്ത് എങ്ങനെ പുഞ്ചിരിക്കാൻ കഴിഞ്ഞു.
Many people came and asked me, how could you have smiled then? I said, I had no trouble. I did have pain, yes. I couldn't eat, that's true. I couldn't move my fingers. But the heavens opened towards me. And when I looked towards there, I saw my God. And when God smiles at me, how can I not smile back at him?
ദൈവജനം കഷ്ടതയിലാണെന്ന് ലോകം പറയും, പക്ഷേ അവർ കഷ്ടതയല്ല.
When the world says that the children of God are in trouble, they are really not.
അവർ സന്തോഷിക്കുകയാണ്.
They ought to be rejoicing.
അവർ സത്യാശയാൽ നിറയപ്പെടുക.
They will be filled with hope.
നിങ്ങൾക്കറിയാമല്ലോ യോബിന്റെ അനുഭവം.
Do you know the experience of Job?
യോബിന് വന്നതിന്റെ ഒരു അംശമല്ലേ എനിക്ക് വന്നിട്ടുള്ളൂ.
I only got a portion of what happened to Job.
അതുപോലെ കുറവല്ലേ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ.
And less than that for you.
അവനുണ്ടായ കഷ്ടത എന്ത് ഭയങ്കരമാണ്.
How terrible was his tragedy.
10 മക്കളുണ്ടായിരുന്നു 10 പോയി.
All 10 children
അവന്റെ ശരീരം മുഴുവൻ അവന്റെ ശരീരം മുഴുവൻ വേദന.
All his body had withered.
അവന്റെ ഹൃദയം മുഴുവൻ വേദന.
His heart was full of trouble.
വല്ലാത്ത പ്രയാസം.
Great pain.
പക്ഷേ അവൻ കണ്ണുമൂടിയിലേക്ക് ഉയർന്നു.
But he lifted his eyes towards the heaven.
അവൻ പറയുകയാണ്.
And he said,
എന്റെ വീണ്ടെടുപ്പുകാരൻ.
My redeemer liveth. He said, my redeemer
liveth.
And one day he will come to this earth.
Hallelujah.
Hallelujah. And on that day I will not see him with somebody's eyes, but my own eyes.
Hallelujah.
Hallelujah. And he said, but he was able to enjoy the blessings even in the world. God helped him right there. In the name of Jesus. Some of you think we are not going to be defeated. God is going to open the heavens for children of God that stand for him.
നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇറങ്ങി വന്നിട്ട് ഇതുപോലായല്ലോ എന്ന് പറയുവാൻ ദൈവം അനുവദിക്കത്തില്ല.
Not make it happen where you would say, woe unto me.
ഞാൻ അന്നേ പറഞ്ഞതല്ലയോ നീ ആകെ നശിക്കുമെന്ന് ഇപ്പൊ കണ്ടോ എന്ന് മറ്റുള്ളവർ പറയുവാൻ ദൈവം അനുവദിക്കുകയില്ല.
God will not let it happen for others to criticize you saying, aha, I told you so. Take that decision tonight. Be of courage tonight. These four things happen in the night.
എന്നാൽ രാത്രി എന്ന് നിൽക്കില്ല.
But the night does not last forever.
രാത്രി കഴിഞ്ഞാൽ പ്രഭാതം വരും.
After the night the morning come up.
ഓ പ്രഭാതയാമത്തിൽ ദൈവം അഗ്നിമേഘ സ്തംഭത്തിന്റെ
In the morning watch God stood upon the pillar of fire.
രാത്രി മുഴുവൻ അരങ്ങാതിരുന്ന ദൈവം രാവിലെ എഴുന്നേറ്റു.
In the morning God who did nothing during the night got up.
ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതായ പ്രഭാതമാണ്.
I am not talking about the resurrection that is to come, but rather what is to happen to our
ഈ ലോകത്തിൽ വെച്ച് തന്നെ ദൈവം തന്റെ ജനത്തിന്റെ പ്രഭാതം അവരെ അറിയിച്ചു.
In this world itself God will command the morning for you.
ആ പ്രഭാതത്തിൽ ദൈവം എന്താ ചെയ്തത്?
What did God do on that morning?
He എഴുന്നേറ്റു.
He arose.
ഇനി അനുദിവസം നോക്ക, ഇതുവരെ ദൈവം എവിടെയാണ്?
Where was God until now?
എനിക്കറിയൂടാ.
I don't know.
ഇവിടെ അതൊന്നും പറയുന്നില്ല.
The scripture doesn't say.
എവിടെ പോയി ഒളിച്ചിരുന്നെന്ന് ആർക്കും അറിഞ്ഞില്ല.
I don't know where God was hiding.
എന്നാൽ ഒന്ന് ദൈവവചനം പറയുന്നു.
But the word says.
പ്രഭാതയാമത്തിൽ അവൻ എഴുന്നേറ്റു.
It says in the morning God arose.
നിങ്ങളുടെ പ്രഭാതയാമം ഇപ്പോൾ അടുത്ത് വരികയാണ്.
Your morning is coming nigh to you.
നിങ്ങൾ രാത്രിയുടെ അനുഭവത്തിലാണ് ഇവിടേക്ക് കടന്നു വന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രഭാതം ദൈവം ഒരുക്കുകയാണ്.
If you came here tonight with the experience of the night, God is preparing a morning for you.
Hallelujah.
Hallelujah.
ഈ ജീവിതത്തിൽ ആ പ്രഭാതം ഉദിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
I have seen that morning come in my life.
വളരെ വേദനയോടുകൂടെ വരുന്നവർ അതേ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരുടെ മുഖം പ്രകാശിക്കുന്നത് കാണാം.
You can see that the face will be in great glory after you pray with prayer.
ഇന്ന് രാത്രി അതിവിടെ സംഭവിക്കാൻ പോവുകയാണ്.
And that is going to happen tonight.
അവൻ എഴുന്നേറ്റ് അവൻ പറയുന്ന അവിടെ പറയുന്നത് അവൻ മിസ്രയീം സൈന്യത്തെ നോക്കി.
It says here he arose and he looked at the Egyptian army.
Hallelujah.
Hallelujah.
ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ 12 മണിക്കൂറൊന്നും വേണ്ട.
God does not need 12 hours to work.
ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് മതി.
All he needs is a second.
അവനൊന്ന് നോക്കി.
He looked upon them.
അവനൊന്ന് നോക്കി.
He looked upon them.
അവനൊന്ന് നോക്കി.
He looked. Hallelujah.
ഫറവോൻ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി മാസങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് ക്രമീകരിച്ച സൈന്യവും ആയുധവും രഥങ്ങളും കുതിരകളും അവിടെ നിൽക്കുന്നു.
Here is the army of chariots and horsemen and horses that Pharaoh had prepared after many years of money. They stand there.
എന്റെ ദൈവം ഒന്ന് നോക്കി.
But all my God did was to look.
ഫറവോന്റെ സൈന്യവും രഥങ്ങളും താറുമാറായി.
Pharaoh and his army was destroyed.
മറുപടി പറയുന്നില്ല.
If I ask him now, he won't respond.
എന്താണ് അവന്റെ കാര്യം?
Why did he wait?
അന്നേര സന്ധ്യക്ക് ഫറവോൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അവനെ അങ്ങ് നോക്കാൻ തയ്യായിരുന്നു.
Couldn't he have looked at Pharaoh right at the evening?
അങ്ങനെ നോക്കിയാൽ ഇരുട്ടിന്റെ ആ പ്രയാസം മാതിരി അറിയത്തില്ല.
If God had done that in the evening, the people would not have realized the pains of the night.
രാത്രി കഴിഞ്ഞ് പ്രഭാതം വന്നപ്പോൾ അതിന് മധുരമുണ്ട്.
When this came after the sufferings of the night, it was precious.
ചിലർക്ക് എന്താ കഷ്ടത വരുന്നത് നിങ്ങൾ യോജിക്കുന്നില്ലേ, കഷ്ടത ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും സന്തോഷിക്കുമോ?
Some of you say, why do people suffer? Well, if there wasn't suffering, will you be happy? If you did not have a suffering, what would you praise God for? Would there be a need? Every one of you have a right to say, praise God. If you want to say only 5, I have to say 50. The morning will be sent only after the night. Only then can we realize the glory of God's work. God looked on them.
എല്ലാം താറുമാറായി.
Well, they were all destroyed.
രാത്രി ദൈവം എഴുന്നേൽക്കുകയാണ്.
And tonight God is arising.
നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്.
He is arising for you.
അവൻ നിങ്ങളുടെ ശത്രുവിനെ നോക്കുകയാണ്.
He is looking at your enemy.
മനുഷ്യരെ അല്ല.
Not at men.
അന്ധകാരശക്തിയെ നോക്കുകയാണ്.
But he is looking at the powers of darkness.
നിങ്ങളുടെ രോഗത്തെ നോക്കുകയാണ്.
He is looking at your sickness.
നിങ്ങളുടെ കഷ്ടതയെ നോക്കുകയാണ്.
He is looking at your trouble.
നിങ്ങളുടെ ഭവനത്തിലെ പ്രശ്നത്തെ നോക്കുകയാണ്.
He is looking at the trouble in your home.
നിങ്ങളുടെ പ്രശ്നത്തെ നോക്കുകയാണ്.
He is looking at the problems of your children. In the name of Jesus.
വഴി അവർ കണ്ടു.
അവർ
നടക്കുവാൻ തുടങ്ങി. അവർ നടക്കുവാൻ തുടങ്ങി. ഒന്നുകൂടിയാണ് പറയട്ടെ, അവർ നടക്കാൻ തുടങ്ങി.
എപ്പോഴാ ശത്രുവിനെ നോക്കിയത്?
When did they look at the enemy?
പലരും വിടുതൽ പ്രാപിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
Why do not people receive deliverance?
ദൈവം ശത്രുവിനെ അങ്ങ് തകർക്കട്ടെ, പിന്നെ ഞാൻ നടക്കാൻ തുടങ്ങാം.
People assume, let God destroy my enemy, then I'll start walking.
അങ്ങനെയാണ് പലരും പറയുന്നത്.
Many people think and say so.
എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല.
But God does not work that way.
എവരെ വിശ്വാസത്താൽ നടക്കുവാൻ തുടങ്ങി.
These people started walking in faith.
Hallelujah.
Hallelujah.
അവരുടെ പുറകെ വന്നു.
And Pharaoh came behind them.
കടലിന്റെ നടുക്ക് വന്നപ്പോഴാണ് ദൈവം താറുമാറി.
And when the enemy came in the middle of the sea, God destroyed them.
നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തിന്റെ ശക്തി അംഗീകരിക്കണം.
Tonight you ought to accept the strength of God by faith.
വിശ്വാസത്താൽ നടക്കുവാൻ തുടങ്ങിയാൽ.
This is going to happen tonight by faith.
പ്രയാസമുള്ള കാര്യമാണ്.
It is a problem thing to accept.
രണ്ടു വശവും വെള്ളം മതില് പോലെ നിന്നു എന്ന്.
To believe that the water stood like walls on both sides.
അതിനെ കൂടെ നടക്കാനേ അല്പവിശ്വാസം വേണം.
You have to have faith to walk beneath those.
നേരെ വെള്ളം ഇല്ലാത്തടത്തൂടെ നടക്കാൻ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ വിശ്വാസം കാണാം.
It is hard enough to walk in normal ways.
അരിപ്പോ പറയുക സ്ലിപ്പ് ചെയ്യുവോ എന്നാണ്.
They say, yes, we will slip.
അങ്ങനെയുള്ളവരെ വെള്ളത്തിന്റെ നടുക്കൂടെ പോയാൽ എങ്ങനെയിരിക്കും?
And how much more will they be hesitant to walk amidst water?
ഇവിടെ നിങ്ങൾ അവിടെ ഇരിക്കുന്നു, ആ ഭിത്തി വീഴുമെന്ന ഒരു വിചാരമേ നിങ്ങൾക്കില്ല.
You are sitting down now, you have no assumption these walls are going to cave in.
അത് ചിന്തിച്ചോണ്ടാണോ ഇരിക്കുന്നത്?
Do you sit here thinking about that?
ഇല്ല, നിങ്ങൾക്ക് അറിയാം അത് വീഴത്തില്ല.
Because you know it will stand.
എന്നാൽ അതിനുപകരം വെള്ളം അവിടെ നിന്നെങ്കിലും.
But what if there was water standing on both sides?
ആ ലൈനിലെ ഒരുത്തരും ഇരിക്കുമായിരുന്നില്ല.
I would doubt if anybody would sit there.
കാരണം ഈ വെള്ളം എപ്പോ വീഴുമെന്ന് ആർക്കറിയാം?
Because you don't know when the water is going to come in. It is necessary to have faith.
അവിടെ മതിലൊന്നും കിട്ടിയില്ല, കല്ലുകൊണ്ട് കിട്ടിയില്ല.
They did not build a wall with bricks.
എപ്പോ വേണമെങ്കിലും വീഴാമെന്ന് തോന്നുന്നതായ ഒരു
Amen. It was a time when they thought it could fall any time.
വിശ്വാസം വേണം.
It is necessary to have faith.
ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കണം.
You have to have faith and believe in its promises.
Hallelujah.
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 അമ്മയായിരുന്ന ചെങ്കടലും മത്സ്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
I would think there were fishes in the Red Sea.
പലരും കടലിൽ വീണ മത്സ്യങ്ങളെല്ലാം കൂടെ അന്നേരെ ശരിയാക്കും.
I would think if somebody falls in the sea, the fish would eat them.
നിങ്ങളുടെ മനസ്സിലെ ചിത്രം ഒന്ന് കണ്ടോളൂ.
Picture that in your mind.
അവർ അങ്ങനെ വീണപ്പോ മത്സ്യങ്ങളെ കണ്ടു ഒരു കൂട്ടം ഒരു ജാത പോകുന്നതല്ലേ ഇവിടെ.
And the fish saw a great throng of people.
അവർ വിചാരിച്ചു നല്ല ശാപ്പാട് കിട്ടി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഓടി വന്നു.
They probably said great meal and they ran towards them.
അവിടെ വന്നപ്പോ വെള്ളത്തിന്റെ അവിടെ മതിൽ വന്നപ്പോ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നോ ഇപ്പുറത്തോട്ട് കിടക്കരുത്.
But they, when they came to the edge of the water of the wall, they were told, stay there, don't go any further.
നിങ്ങൾക്കറിയാം രണ്ട് സൈഡിലും മത്സ്യങ്ങൾ ഇങ്ങനെ നിന്ന് നോക്കുകയാണ്.
Can you picture that the fishes were standing on both sides and looking at them?
ഈ പോകുന്ന ആളുകൾ മത്സ്യത്തോട് ബൈ ബൈ എന്ന് പറഞ്ഞു കാണും.
I bet some of them even waved at them. the fish.
അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കുവാണ്.
Because they started praising God and walking.
മറ്റോരോ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ പോവുകയില്ല.
But if you look aside to other things, you can't walk.
വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്
This is what a life of faith is.
നടക്കുന്നതുപോലെയാണ്.
Walking through water.
രണ്ടു വശവും വെള്ളം ഉയർന്നിൽക്കുന്നു.
Water on both sides.
എപ്പോൾ വീഴുമെന്ന് ആർക്കറിയാം.
Not knowing when it will fall.
എന്നാൽ അവർ വെള്ളത്തെ എല്ലാം നോക്കിയത് അവരുടെ ദൈവത്തെയാണ്.
But they did not look on the water, but their God.
അവർ നടക്കുവാൻ തുടങ്ങി.
They started walking.
ഫറവോൻ കുറെ വരുന്നില്ലേ, വരുന്നുണ്ട്.
Pharaoh is behind them.
പക്ഷേ ദൈവത്തിന് നോക്കേണ്ടത് എപ്പോഴാണെന്ന് നല്ല ദൃഷ്ടമുണ്ട്.
But God knows exactly when to look at the enemy.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോലെ ദൈവം പ്രവർത്തിക്കാത്തത്.
And that's why God does not work the way I tell him to.
ഞാൻ പറയുന്ന സമയത്തും ദൈവം പ്രവർത്തിക്കാറില്ല.
And God does not work at the time I want him to.
നിങ്ങളൊരു കാര്യം ചിന്തിക്കുമോ?
Think about this.
സന്ധ്യയ്ക്ക് ദൈവം പ്രവർത്തിച്ചെങ്കിൽ
What would have happened if God worked in the evening?
ഫറവോൻ ആ മരുഭൂമിയിൽ വീണ അവിടെ വീണ എന്നാ കുഴപ്പം? അവന് ഒരു കുഴപ്പവും വരുത്തില്ല.
Well, nothing would have happened to Pharaoh if he was defeated in the wilderness.
അവൻ പിന്നെയും എഴുന്നേറ്റ് വരുമായി.
He would have arisen again.
എന്നാൽ രാവിലെ അവർ ദൈവം കാത്തിരുന്നത് ഫറവോനെയും സൈന്യത്തെയും തകർക്കാൻ വേണ്ടിയാണ്.
But God waited till the morning that he would completely destroy Pharaoh and his army.
എന്നേക്കുമായിട്ട് അവരെ വിടുവിക്കേണ്ടത് വേണ്ടിയായിരുന്നു.
Because to deliver the children of Israel forever.
അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അതുവരെ പാടാൻ കഴിയാത്ത ഒരു പാട്ട് പാടാൻ കഴിയും.
And then they started singing a song that they couldn't sing until then.
ഫറവോനെ ഞാൻ ഇനി അടിമയല്ല.
I am no longer bondage to Pharaoh.
ഫറവോനെ
ഞാൻ. I am not the stranger to
രണ്ടു വശമുണ്ട് കേട്ടോ.
Remember there are two sides of our singing.
അതെ, ഒരു വശം മാത്രമല്ല പാടേണ്ടത്.
You shouldn't just sing one side.
ഫറവോനെ ഞാൻ അടിമയല്ല.
Not only should you say that I'm not bondage to Pharaoh.
അവിടെ നിർത്തരുത്.
Don't stop there. But also remember the next thing. I am not far away from that either. I am not far from it. Pharaoh and his army were defeated there. Tonight Satan and the enemy is going to be defeated. And God is going to cause defeat. God is going to cause defeat. And the enemy has already been defeated. And he is going to be defeated in your
life.
Are you in the experience of night? Here, morning has come now. Your tears are going to go away. All your pain. Your sickness will leave. Your trouble in your homes will leave. In the name of Jesus. In the name of Jesus. Tonight there is going to be a change in your life. Are you ready to praise the Lord? You can't remain silent. This word is for you. This is a word that the Spirit prepared for you. God arises for you. God arises for you. Do not be afraid. Be strong.
Hallelujah.
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 Let us bow our heads.
ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും
പ്രാർത്ഥിക്കാം.
ദൈവം നമുക്ക് വേണ്ടി
എഴുതുന്നു.
വിശ്വാസത്തിന്റെ കണ്ണുകൾ കാണുവാൻ നിങ്ങൾക്ക് കഴിയുമോ?
Can you see that with your spiritual eyes? യേശുവിന്റെ
നാമം.
Hallelujah.
യേശുവിന്റെ
നാമം. In the name of Jesus.
ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
Everybody pray.
യാതൊരു അസത്യം ഉണ്ടാകുവാനിടയില്ല.
Nothing else but pray.
ഇനിയുള്ള ഏതാനും നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്.
The next few minutes are very important.
നിങ്ങളുടെ അന്ധകാരം മാറാൻ പോവുകയാണ്.
It is time for your darkness to go.
പ്രകാശം വരുവാൻ പോവുകയാണ്.
And the brightness is going to come. The morning is coming.
You're
going to receive a new day. Your pain is going to go. Your problems are going to go. In the name of Jesus. In the name of Jesus. Hallelujah. Everybody pray.
Everybody pray.
There are people that haven't lived for Christ yet.
ഒരിക്കൽ ജീവിക്കാൻ തുടങ്ങിയെങ്കിലും പിന്മാറിപ്പോയവരിവിടെ ഉണ്ട്.
There are people that have backslidden after having
ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയവരിവിടെ ഉണ്ട്.
People that have moved from God.
ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു.
The Spirit tells it very clearly.
നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്ക സമയമാണ്.
Tonight is the time God has prepared for you. You say, I prayed many things, God did not do a thing. God did not respond, you say. But here God has come with an answer.
Hallelujah.
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 Hallelujah. submit yourself and pray.
നമുക്കെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം.
Let us pray together.
ഞാൻ ആദ്യം മൊത്തമായി പ്രാർത്ഥിക്കാം.
I'm going to pray for all of us.
അതിനുശേഷം വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
And then I'm going to pray for individuals.
എല്ലാവരും എന്നോട് ചേർന്ന് വിശ്വസിക്കുക.
I want you to believe with me.
സ്വർഗീയ പിതാവേ.
Heavenly Father.
ഞങ്ങളുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ.
In the name of your son Jesus Christ.
ഈ പ്രിയപ്പെട്ടവരെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്.
We are submitting these into your hands.
ഇന്ന് രാത്രി നിനക്ക് ഒരു പരിപാടി ഉണ്ട്.
You have a plan tonight.
നീ ജനരെ കണ്ടു വെച്ചിട്ടുണ്ട്.
You have seen a few tonight.
നീ ജനരെ വിടുവിക്കാൻ പോവുകയാണ്.
You are going to deliver a few tonight.
ജനങ്ങൾക്ക് വേണ്ടി നീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
You are going to give it at this time.
അവർക്ക് വേണ്ടി നീ കാറ്റടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
You are going to wait for us.
യേശുവിന്റെ നാമത്തിൽ.
In the name of Jesus.
യേശുവിന്റെ നാമത്തിൽ.
In the name of Jesus. I am going to pray for sick later.
അതേ രോഗികളായിരിക്കുന്നവർക്ക് ഒരു പുതിയ പ്രഭാതം വരുവാൻ പോവുകയാണ്.
There is going to be a new morning for those of you that are sick.
എന്നാ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ.
But there are people that don't have peace.
ഹൃദയം ഭാരപ്പെട്ട് ഉറങ്ങുവാൻ കഴിയാതെ.
People that have a broken heart and can't sleep.
എന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്.
People that say my life is terrible.
എനിക്ക് എവിടെങ്കിലും വിടുതൽ ലഭിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട്.
People that say can I get deliverance anywhere.
വേദനപ്പെട്ടിരിക്കുന്നവർ ഇവിടെയുണ്ട്.
People that are broken hearted.
അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുക.
I am going to pray first for those.
ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു.
God has come for you.
സഹോദരാ, ദൈവം താമസിച്ചതല്ല, ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.
Brother, God did not delay. He was just waiting for you.
ഒരിക്കൽ പ്രാർത്ഥിച്ചു, ദൈവം അനങ്ങിയില്ല, അതുകൊണ്ട് ദൈവം നിന്നെ മറന്നല്ല.
Because God did not respond to you doesn't mean he forgot you.
ദൈവത്തിന് മഹത്വം ലഭിക്കണം, അതിനുവേണ്ടി കാത്തിരുന്നു.
He waited because he wanted to get the glory.
ദൈവത്തിൽ നിന്ന് അകന്നു പോയി.
You went away from God.
And in the rapture ദൈവത്തിലേക്ക് വരുവാൻ.
But come back to him.
കർത്താവേ, ഞാൻ മടങ്ങി വരുന്നു.
Say Christ, I'm coming back.
ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു.
I'm coming to you.
എന്നെ സ്വീകരിക്കണം.
Please receive me.
എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം.
Please work for me.
എന്റെ രാത്രി മാറ്റണം.
Please change my night.
എനിക്ക് തരണം.
Give me a morning. How many will say that tonight?
എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കും.
Everybody with their eyes closed.
അങ്ങനെ ചിലർ ഇവിടെ ഉണ്ട്, ദൈവാത്മാവ് നിവർത്തണമാക്കും.
The spirit makes clear there are some there tonight.
അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ കരം ഉയർത്തിയാൽ ആദ്യം ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
If those would raise your hands, I will pray for you first.
ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക്
ദാന്തരാവുന്നതാണ്. God bless you, sister. Let me say again clearly. If you went away from God, you haven't come back to him yet.
I am going to
pray for believers
later.
There are some here tonight that are not children of God.
അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്.
Now I'm going to pray for those.
അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും.
I'm going to pray for them specially.
കാരണം ഇന്ന് രാത്രി ദൈവം ഒരു വലിയ അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യും.
Because tonight God is going to do a great wonder for them.
അവർക്ക് ശാരീരികമായ രോഗമൊന്നുമില്ല.
When you look, they don't have a sickness on their body.
സമാധാനമോ സ്വസ്ഥതയോ.
But they don't have peace.
അങ്ങനെയുള്ളവരൊന്ന് കരയേറ്റാമോ വീണ്ടും?
Would you raise your hands, those in that category?
Hallelujah.
പ്രിയപ്പെട്ടവർക്ക്
വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
കാരണം
അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചേ
മതിയാണ്.
രാത്രി മാറി പ്രഭാതം വരാൻ
പോവുകയാണ്.
എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ
pray.
ഈ പ്രിയപ്പെട്ടവർ ഇപ്പൊ കരവുയർത്തിയ പ്രിയപ്പെട്ടവരുണ്ട്, കർത്താവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ, രക്ഷിക്കപ്പെടുവാൻ. അങ്ങനെ ആ കരവുയർത്തിയവർ ഒന്ന് എഴുന്നേൽക്കണം.
These people that raise their hands to come back to God and to be saved, please rise up.
Hallelujah.
Please stand.
Hallelujah.
I know there are some more that raise their hands.
Hallelujah.
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 അപ്പുറഭാഗത്ത് എല്ലാവരും എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്.
Some of you at the back have to get up. Please rise. Please stand up. In the name of Jesus. Everybody else pray. This is a time for a great power.
Some of
you have prayed. There are some brothers at the back.
ദൈവം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്.
God is dealing with you.
ദൈവം നിങ്ങളെ സഹായിക്കാനിവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്.
God is here to help you.
നിങ്ങൾ അസ്വസ്ഥമായിരിക്കുകയാണ്.
You are uncomfortable.
എന്നെക്കാൻ കഴിയുമോ?
Can you get up?
എന്നെക്കാൻ എഴുന്നേൽക്കുക.
If you can get up.
നിങ്ങൾക്ക് ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്.
This is the time God will work for you.
നിങ്ങൾ കയറി വന്നപ്പോൾ തന്നെ.
When you came in.
ദൈവം നിങ്ങളോട് ഇടപെട്ടുവെന്ന് എനിക്കറിയാം.
God spoke to you.
അതെ, എഴുന്നേൽക്കുക.
Get up.
എഴുന്നേൽക്കുക.
Arise. In the name of Jesus. Pray some more, people.
Hallelujah.
Hallelujah. I am going to stand here as long as the Spirit
takes.
Is there anybody who would
come?
Oh, hallelujah. In the name of Jesus. The Spirit tells me there are more.
Oh, hallelujah.
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 People that can't sleep at night. People that woke up in the middle of the night. People that experience pain. The Spirit says He is with you. Get up if you can. In the name of Jesus. I'm going to pray for you now. God is going to put His hand on you. In the name of Jesus. Everybody pray. People that are bound by sickness. People that are bound by distress. Christ is going to deliver you. Hallelujah. How many more need prayer tonight? Tonight I'm going to ask you to come forward. People that stood up earlier, you can come with the same group. But tonight you have to receive sickness, to receive peace. Come out of your seats and come forward. While you are coming forward, sisters on one side and brothers on the other, come forward.
Hallelujah.
Hallelujah. Hallelujah. I want the children of God to pray. You are going to experience the power of God. Many more to come. Everybody that wants prayer in the name of Jesus. People are continuing to come.
ഭയപ്പെടേണ്ട, മുന്നോട്ട് വരിക.
Do not be afraid, do not be hesitant.
Come, മുന്നോട്ട് കടന്നു വരിക.
Come on, brothers.
നിങ്ങൾക്ക് മറ്റൊന്നും നഷ്ടപ്പെടുവാനില്ല.
You have nothing to lose.
എന്നാൽ ഒരു വിടുതലിന്റെ അനുഭവം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും.
But you can receive deliverance.
ഇനി ആരാണ് മുന്നോട്ട് കടന്നു
വരുന്നത്? Who else will come?
Oh, glory.
Hallelujah. Hallelujah.
Hallelujah.
This will be the time of deliverance. Everybody behind, praise God in the spirit. Everybody
do
experience this.
ആരോടെല്ലാമാണ് നീ ഇടപെട്ടതെന്ന് അവർ ഓരോരുത്തരും അറിയും. ചുരുക്കം ചിലർ നിന്നെ അനുസരിക്കുവാൻ മുന്നോട്ട് വന്നിട്ടില്ല, അവരോട് നിന്റെ ആത്മാവ് തുടർന്ന്
ഇടപെട്ടുകൊണ്ടിരിക്കും.
മടങ്ങിപ്പോകുമ്പോൾ ഓരോരുത്തരോടും കൂടെ കൃപയുണ്ടായി, നിന്റെ സാന്നിധ്യം എല്ലാ ഭവനങ്ങളിലും ഉണ്ടായി. ഇന്ന് ചില ഭവനങ്ങളിൽ അത്ഭുതമാർന്ന വ്യത്യാസം സത്യത്തിന് വേണ്ടി ഉറച്ചു നോക്കുവാൻ വേണ്ടി ജനത്തെ ഒരുക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗത്തിനായി നീ ഞങ്ങളെ മറന്നിട്ടില്ല. താമസിക്കുന്നതെന്ന് വിചാരിച്ച് നീ
മറന്നിട്ടില്ല.
ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരുന്നു.
സ്തോത്രം.